മർക്കോസ് എഴുതിയ സുവിശേഷം. മർക്കോസ് അധ്യായം 1. ദൈവപുത്രനായ യേശുക്രിസ്തുവിനെപ്പറ്റിയുള്ള സുവിശേഷം ആരംഭിക്കുന്നത് സംഭവിക്കുന്നതിനെപ്പറ്റി യെശയ്യാ പ്രവാചകൻ പറഞ്ഞതോടെയാണ്. യെശയ്യാവ് എഴുതി:
ശ്രദ്ധിക്കൂ, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കും, അവൻ നിനക്ക് വഴിയൊരുക്കും. മരുഭൂമിയിൽ നിന്നൊരാൾ വിളിച്ചു പറയുന്നു, കർത്താവിനായി വഴിയൊരുക്കുവീൻ, അവന്റെ വഴി നേരെയാക്കുവീൻ.
അതിനാൽ സ്നാപക യോഹന്നാൻ വന്ന് ആളുകളെ മരുഭൂമിയിൽ സ്നാനപ്പെടുത്തി, തങ്ങൾ മാനസാന്തരപ്പെട്ടുവെന്ന് കാണിക്കാൻ സ്നാനപ്പെടുകയാണ് വേണ്ടതെന്നും അപ്പോഴവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നും യോഹന്നാൻ അവരോട് പറഞ്ഞു. യഹൂദിയയിലെയും യെരുശലേമിലെയും എല്ലാ ജനങ്ങളും യോഹന്നാന്റെ അടുക്കലേക്ക് പ്രവഹിച്ചു. അവർ തങ്ങൾ ചെയ്ത പാപങ്ങൾ ഏറ്റുപറഞ്ഞു. യോഹന്നാൻ അവരെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി. ഒട്ടകരോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ യോഹന്നാൻ ധരിച്ചിരുന്നു. തുകൽ കൊണ്ടുള്ള ഒരു അരപ്പട്ടയും അദ്ദേഹം ധരിച്ചിരുന്നു. അവൻ വെട്ടുക്കിളികളെ തിന്നുകയും കാട്ടുതേൻ കുടിക്കുകയും ചെയ്തിരുന്നു. യോഹന്നാൻ ഇങ്ങനെയാണ് അവരോട് പ്രസംഗിച്ചത്:
എനിക്ക് പിന്നാലെ എന്നേക്കാൾ ശ്രേഷ്ഠനായവൻ വരുന്നു. അവന്റെ ചെരുപ്പിന്റെ വള്ളി വഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. വരുവാനിരിക്കുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും.
ആ സമയം യേശു ഗലീലയിലെ നസ്രത്തിൽ നിന്നും യോഹന്നാന്റെ അടുത്തെത്തി. യോഹന്നാൻ യേശുവിനെ യോർദാൻ നദിയിൽ സ്നാനപ്പെടുത്തി. യേശു വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുമ്പോൾ അവൻ തുറന്ന ആകാശം കണ്ടു. പരിശുദ്ധാത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ അടുത്തെത്തി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം പറഞ്ഞു:
നീ എന്റെ പുത്രനാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നിൽ സന്തുഷ്ടനാണ്.
അനന്തരം പരിശുദ്ധാത്മാവ് യേശുവിനെ ഒറ്റയ്ക്ക് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. 40 ദിവസം അവൻ അവിടെ വന്യമൃഗങ്ങളോടൊത്ത് വസിച്ചു. അവൻ മരുഭൂമിയിലായിരിക്കവെ സാത്താൻ അവനെ പ്രലോഭിപ്പിച്ചു. ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു പോന്നു. യോഹന്നാൻ തുറങ്കിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം യേശു ഗലീലയിലേക്ക് പോയി ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. യേശു പറഞ്ഞു:
ഇതാ, സമയം അനുയോജ്യമായിരിക്കുന്നു, ദൈവരാജ്യം എത്തിയിരിക്കുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക.
യേശു ഗലീല തടാകത്തിനടുത്തുകൂടി പോകുകയായിരുന്നു. അവൻ ശീമോനെയും സഹോദരൻ അന്ത്രയാസിനെയും കണ്ടു. മീൻപിടുത്തക്കാരായിരുന്ന അവർ വല എറിയുകയായിരുന്നു. യേശു അവരോട് പറഞ്ഞു:
വരൂ, എന്നെ പിന്തുടരൂ, ഞാൻ നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ മീൻപിടുത്തക്കാരാക്കാം. നിങ്ങൾ മീനല്ല, മനുഷ്യരെയാണ് പിടിക്കേണ്ടത്.
അതിനാൽ ശിമോനും അന്ത്രയാസും വലകൾ ഉപേക്ഷിച്ച് യേശുവിനെ പിന്തുടർന്നു. യേശു തടാക തീരത്തുകൂടി തന്നെ നടന്നു. അവൻ 2 സഹോദരന്മാരെ കൂടി കണ്ടു, സെബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും. അവർ തങ്ങളുടെ വള്ളത്തിൽ മീൻ പിടിക്കാൻ വല ഒരുക്കുകയായിരുന്നു. അവരുടെ അപ്പൻ സെബദിയും മറ്റു ജോലിക്കാരും വഞ്ചിയിലുണ്ടായിരുന്നു. യേശു സഹോദരന്മാരെ കണ്ടപ്പോൾ അവരോട് തന്നെ പിന്തുടരാൻ പറഞ്ഞു. അവർ തങ്ങളുടെ അപ്പനെ വിട്ട് യേശുവിനെ പിന്തുടർന്നു. യേശുവും ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോയി. ശബത്ത് ദിവസം യേശു യഹൂദ പള്ളിയിലെത്തി ജനങ്ങളെ ഉപദേശിച്ചു. യേശുവിന്റെ ഉപദേശം അവരെ അത്ഭുതപരതന്ത്രരാക്കി. യേശു ഉപദേശിച്ചത് അവരുടെ ശാസ്ത്രിമാരെ പോലെയായിരുന്നില്ല, അധികാരത്തോടെയാണ് അവൻ ഉപദേശിച്ചത്. അവൻ യഹൂദ പള്ളിയിലിരിക്കെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ അലറി:
നസറത്തുകാരനായ യേശുവേ, നിനക്ക് ഞങ്ങളെ കൊണ്ട് എന്താണ് വേണ്ടത്? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ വന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ.
യേശു അവനെ ശകാരിച്ചു:
മിണ്ടാതിരിക്ക, അയാളിൽ നിന്നും പുറത്തു വരൂ.
അയാളെ വിറപ്പിച്ചുകൊണ്ട് വലിയ ശബ്ദത്തോടെ അശുദ്ധാത്മാവ് പുറത്തുപോയി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർ പരസ്പരം ചോദിച്ചു:
എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇയാൾ പുതിയത് ചിലത് ഉപദേശിക്കുന്നു, അതും അധികാരത്തോടെ, അവൻ അശുദ്ധാത്മാക്കളോട് ആജ്ഞാപിക്കുക വരെ ചെയ്യുന്നു. അശുദ്ധാത്മാക്കളാകട്ടെ അവനെ അനുസരിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ യേശുവിനെ പറ്റിയുള്ള വാർത്തകൾ ഗലീലയിൽ എങ്ങും പരന്നു. യേശുവും ശിഷ്യന്മാരും യഹൂദപ്പള്ളി വിട്ടു. അവരെല്ലാവരും യാക്കോബിനോടും യോഹന്നാനോടുമൊപ്പം ശീമോന്റെയും അന്ത്രയാസിന്റെയും വീട്ടിലേക്ക് പോയി. ശീമോന്റെ അമ്മായിയമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവൾ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവർ യേശുവിനോട് അവളെപ്പറ്റി പറഞ്ഞു. യേശു അവളുടെ കിടക്കിക്കരികിലേക്ക് ചെന്ന് അവളുടെ കൈ പിടിച്ച് അവളെ എഴുന്നേൽക്കാൻ സഹായിച്ചു. പനി വിട്ടുപോയി, അവൾ സുഖപ്പെട്ടു. അപ്പോഴവൾ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അന്നു രാത്രി സൂര്യാസ്തമയത്തിനു ശേഷം വളരെയധികം രോഗികളെ ആളുകൾ യേശുവിന്റെ അടുത്തെത്തിച്ചു. ഭൂതം ബാധിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നഗരത്തിലെ എല്ലാവരും തന്നെ ആ ഭവനത്തിനു മുന്നിൽ തടിച്ചുകൂടി. യേശു പലവിധ രോഗങ്ങളുള്ള വളരെ പേരെ സുഖപ്പെടുത്തി. അനേകം ഭൂതങ്ങളെയും ഒഴിപ്പിച്ചു. എന്നാൽ അവൻ ഭൂതങ്ങളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. എന്തെന്നാൽ അവൻ ആരാണെന്ന് ഭൂതങ്ങൾക്കറിയാമായിരുന്നു. പിറ്റേന്ന് രാവിലെ യേശു വളരെ നേരത്തെ എഴുന്നേറ്റു. ഇരുട്ട് മാറും മുമ്പ് തന്നെ അവൻ വീട് വിട്ടിറങ്ങി ഏകാന്തമായൊരു സ്ഥലത്തേക്ക് അവൻ പ്രാർത്ഥനയ്ക്കായി പോയി. പിന്നീട് ശീമോനും സുഹൃത്തുക്കളും യേശുവിനെ തിരഞ്ഞെത്തി. അവർ യേശുവിനെ കണ്ടു പറഞ്ഞു,
എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു.
യേശു മറുപടി പറഞ്ഞു,
നമ്മൾക്ക് മറ്റൊരിടത്തേക്ക് പോകാം. ഈ പ്രദേശത്തിലെ മറ്റു പട്ടണങ്ങളിലേക്ക് നമുക്ക് പോകണം. അവിടങ്ങളിൽ എനിക്ക് പ്രസംഗിക്കണം. അതിനാണ് ഞാൻ വന്നത്.
അതിനാൽ യേശു ഗലീലയിലാകമാനം സഞ്ചരിച്ചു. അവൻ യഹൂദ പള്ളികളിൽ പ്രസംഗിച്ചു, ഭൂതങ്ങളെ ഒഴിപ്പിച്ചു. കുഷ്ഠം ബാധിച്ച ഒരാൾ യേശുവിന്റെ പാദത്തിൽ നമസ്കരിച്ച് അവനോട് യാചിച്ചു,
നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ രോഗം മാറ്റാനുള്ള ശക്തി നിനക്കുണ്ട്.
യേശുവിന് അയാളോട് ദയ തോന്നി. അവൻ അയാളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു,
ഞാൻ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, സുഖപ്പെടു.
തത്സമയം രോഗം വിട്ടുമാറി. അയാൾ സുഖപ്പെടുകയും ചെയ്തു. അയാളോട് പോയിക്കൊള്ളുവാൻ യേശു പറഞ്ഞു. പക്ഷെ യേശു അയാൾക്ക് ശക്തമായ താക്കീത് നൽകി. യേശു പറഞ്ഞു,
ഞാൻ നിനക്ക് ചെയ്തു തന്നത് മറ്റാരോടും പറയരുത്. പക്ഷേ പോയി നിന്റെ രോഗം മാറിയത് പുരോഹിതന്മാരെ കാണിക്കൂ. നീ സുഖപ്പെട്ടതിനാൽ ദൈവത്തിന് വഴിപാടും കഴിക്കുക. മോശയുടെ കൽപ്പനപ്രകാരമുള്ള വഴിപാട്, അത് ജനങ്ങൾക്ക് സാക്ഷ്യമാവട്ടെ.
അയാൾ അവിടം വിട്ടുപോയി. യേശു തന്നെ സുഖപ്പെടുത്തിയ കാര്യം കണ്ട എല്ലാവരോടും അവൻ പറഞ്ഞു. അങ്ങനെ യേശുവിനെ പറ്റിയുള്ള വാർത്ത എങ്ങും പരന്നു. അതിനാൽ യേശുവിന് ആളുകൾ കാണുക ഒരു ഗ്രാമത്തിലും പ്രവേശിക്കാനാവില്ല എന്ന നില വന്നു. ആൾതാമസമില്ലാത്ത പല സ്ഥലങ്ങളിലും അവൻ താമസിച്ചു. പക്ഷേ ജനങ്ങൾ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യേശുവിന്റെ അടുത്തേക്ക് എത്തി. മർക്കോസ് അധ്യായം 2. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം യേശു കഫർണഹൂമിൽ മടങ്ങിയെത്തി. യേശു തിരിച്ചെത്തിയ വാർത്ത പരന്നു. അനേകം പേർ യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടി. വീട് നിറഞ്ഞു. നിൽക്കാൻ പോലും ഇടമില്ലാതെയായി. വീടിനു പുറത്തും ഇതുതന്നെയായിരുന്നു സ്ഥിതി. യേശു അവരെ ഉപദേശിക്കുകയായിരുന്നു. ചിലർ ഒരു തളർവാദ രോഗിയെ യേശുവിനടുത്തേക്ക് കൊണ്ടുവന്നു. 4 പേർ ചേർന്നാണ് അയാളെ ചുമന്നുകൊണ്ടു വന്നത്. വീട്ടിൽ നിറച്ചാളായിരുന്നതിനാൽ അവർക്കയാളെ യേശുവിന്റെ അടുത്തെത്തിക്കാനായില്ല. അതിനാൽ അവർ വീടിന്റെ മേൽക്കൂരയിൽ യേശു ഇരിക്കുന്നതിന് മുകളിലായി ഒരു ദ്വാരമുണ്ടാക്കി. അതിലൂടെ രോഗിയെ കെടുത്തിയ കട്ടിൽ താഴോട്ടിറക്കി. അവർക്ക് വളരെ വിശ്വാസമുള്ളതായി യേശു അറിഞ്ഞു. അതിനാൽ അവൻ പക്ഷപാത രോഗിയോട് പറഞ്ഞു,
യുവാവേ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു.
ഏതാനും ശാസ്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ പ്രവൃത്തി കണ്ട് അവർ സ്വയം പറഞ്ഞു,
എന്തിനാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പറയുന്നു. ദൈവത്തിന് മാത്രമേ പാപങ്ങൾ പൊറുക്കാനാവൂ.
ശാസ്ത്രിമാർ തന്നെ പറ്റി ഇങ്ങനെയൊക്കെ കരുതുന്നുണ്ടാവുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ എന്താണ് ഇങ്ങനെ കരുതുന്നത്? ഈ തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്നോ എഴുന്നേറ്റ് കട്ടിലുമായി നടന്നു പോകൂ എന്നോ? ഏതാണ് പറയാൻ കൂടുതൽ എളുപ്പം? പക്ഷേ ഭൂമിയിൽ പാപങ്ങൾ പൊറുക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് ഞാൻ തെളിയിക്കാം.
അതിനാൽ യേശു അയാളോട് പറഞ്ഞു,
ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്ന് നിന്റെ കട്ടിലുമെടുത്ത് വീട്ടിൽ പോകുക.
തളർവാദക്കാരൻ എഴുന്നേറ്റ് നിന്നു. അയാൾ കട്ടിലുമെടുത്ത് മുറിക്ക് പുറത്തേക്ക് നടന്നു. എല്ലാവർക്കും അത് കാണാമായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ട് ദൈവത്തെ പുകഴ്ത്തി. അവർ പറഞ്ഞു,
ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരമായ ദൃശ്യം.
യേശു വീണ്ടും കടൽക്കരയിലേക്ക് പോയി. അനേകം പേർ അവനെ പിന്തുടർന്നു. യേശു അവരെ ഉപദേശിച്ചു. യേശു കടൽക്കരയിലൂടെ നടക്കവേ അൽഫായുടെ മകനും ചുങ്കപ്പിരിവുകാരനുമായ ലേവിയെ കണ്ടു. ലേവി നികുതി പിരിവ് കാര്യാലയത്തിൽ ഇരിക്കുകയായിരുന്നു. യേശു അവനോട് പറഞ്ഞു,
എന്നെ പിന്തുടരുക.
അപ്പോൾ ലേവി എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അന്ന് വൈകിട്ട് യേശു ലേവിയുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചു. അവിടെ അനേക നികുതി പിരിവുകാരും മറ്റു ചില ദുഷിച്ച മനുഷ്യരും യേശുവിനോടും ശിഷ്യന്മാരോടുമൊപ്പം ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. അവരിൽ അധികം പേരും യേശുവിനെ അനുഗമിച്ചിരുന്നവരായിരുന്നു. ശാസ്ത്രിമാർ യേശു പാപികളോടും കരം പിരിവുകാരോടും ഒപ്പം ആഹാരം കഴിക്കുന്നത് കണ്ടു. അവർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
എന്താണ് അവൻ പാപികളോടും ചുങ്കം പിരിക്കുന്നവരോടുമൊത്ത് ആഹാരം കഴിക്കുന്നത്?
ഇത് കേട്ട യേശു അവരോട് പറഞ്ഞു,
ആരോഗ്യമുള്ളവർക്ക് വൈദ്യനെ ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ വേണ്ടത്. ഞാൻ നല്ലവരെ വിളിക്കാനല്ല വന്നത്, പാപികളെ വിളിക്കാനാണ്.
യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും ഉപവസിക്കുകയായിരുന്നു. ചിലർ യേശുവിനോട് ചോദിച്ചു,
യോഹന്നാന്റെയും പരീശരുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാർ എന്തേ ഉപവസിക്കുന്നില്ല?
യേശു മറുപടി പറഞ്ഞു,
വിവാഹവേളയിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ അവന്റെ സുഹൃത്തുക്കൾക്ക് ദുഃഖമില്ല, അവനുള്ളപ്പോൾ അവർക്ക് ഉപവസിക്കാൻ കഴിയുകയില്ല. പക്ഷേ മണവാളൻ അവരെ വേർപിരിയുന്ന ഘട്ടം വരും, അപ്പോൾ സുഹൃത്തുക്കൾ ദുഃഖിതരാകും, അപ്പോഴവർ ഉപവസിക്കും. പഴകിയ വസ്ത്രത്തിലെ ദ്വാരം തയ്ച്ച് അടയ്ക്കുന്ന ഒരുവൻ ഒരിക്കലും പുതിയ തുണി കഷ്ണത്തിന്റെ തുണ്ട് ഉപയോഗിക്കുന്നില്ല. അഥവാ അവൻ അങ്ങനെ ചെയ്താൽ കൂട്ടിത്തയ്ച്ചത് ചുരുങ്ങി പഴയ വസ്ത്രത്തിൽ നിന്ന് വിടും, അതോടെ ദ്വാരത്തിന്റെ ഗതി കഷ്ടമാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽ സഞ്ചിയിലെടുക്കാറില്ല, എന്തുകൊണ്ട്? പുതിയ വീഞ്ഞ് സഞ്ചിയെ കീറും, വീഞ്ഞും സഞ്ചിയും നഷ്ടമാകും. ആളുകൾ എപ്പോഴും പുതിയ വീഞ്ഞ് പുതിയ സഞ്ചിയിൽ തന്നെ ഒഴിക്കുന്നു.
ഒരു ശബത്ത് ദിവസം യേശു ധാന്യ വയലുകളിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാരും അവനോടൊപ്പം നടക്കുകയായിരുന്നു. ശിഷ്യന്മാർ തിന്നുന്നതിന് കുറച്ച് ധാന്യമെടുത്തു. അത് കണ്ട പരീശന്മാർ യേശുവിനോട് പറഞ്ഞു,
നിന്റെ ശിഷ്യന്മാർ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശബത്ത് ദിവസം അതു ചെയ്തത് യഹൂദ നിയമത്തിനെതിരാണ്.
യേശു മറുപടി പറഞ്ഞു,
വിശന്നു വലഞ്ഞപ്പോൾ ദാവീദും അവന്റെ ആൾക്കാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അബ്യാഥാർ മഹാപുരോഹിതനായിരുന്ന കാലത്തായിരുന്നു അത്. ദാവീദ് ദൈവാലയത്തിൽ കടന്നു ചെന്ന് ദൈവത്തിന് വഴിപാട് നൽകിയ അപ്പം എടുത്തു തിന്നു. എന്നാൽ പുരോഹിതർക്ക് മാത്രമേ ആ അപ്പം തിന്നാവൂ എന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്നുമുണ്ട്. ദാവീദാകട്ടെ തന്റെ ആളുകൾക്കു കൂടി ആ അപ്പം നൽകി.
അനന്തരം യേശു പരീശന്മാരോട് പറഞ്ഞു,
ശബത്ത് ദിവസം ജനങ്ങളുടെ നന്മയ്ക്കായാണ്, എന്നാൽ ജനങ്ങൾ ശബത്തിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതില്ല. അതിനാൽ മനുഷ്യപുത്രൻ ശബത്തിന്റെയും കർത്താവാണ്.
മാർക്കോസ് അധ്യായം 3. മറ്റൊരിക്കൽ യേശു യഹൂദ പള്ളിയിലേക്ക് കയറി. അവിടെ ഒരു കൈ തളർന്ന ഒരാൾ ഉണ്ടായിരുന്നു. ചില യഹൂദർ യേശു തെറ്റെന്തെങ്കിലും പ്രവർത്തിച്ചാൽ അവനെ കുറ്റപ്പെടുത്താനായി കാത്തിരുന്നു. അതിനാൽ അവർ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ശബത്ത് ദിവസം യേശു അയാളെ സുഖപ്പെടുത്തുമോ എന്നവർക്ക് അറിയണമായിരുന്നു. കൈ തളർന്നവനോട് യേശു പറഞ്ഞു,
എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും നിന്നെ കാണട്ടെ.
യേശു അവരോട് ചോദിച്ചു,
ശബത്ത് ദിവസം നന്മ ചെയ്യുന്നതോ ദോഷം ചെയ്യുന്നതോ ഏതാണ് ശരി? ഒരു ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ശരി?
അതിന് മറുപടിയായി അവരൊന്നും തന്നെ യേശുവിനോട് പറഞ്ഞില്ല. യേശു എല്ലാവരെയും നോക്കി. അവൻ രോഷാകുലനായിരുന്നു. അവരുടെ ഹൃദയ കാഠിന്യത്തിൽ അവൻ ഏറെ ദുഃഖിതനായിരുന്നു. അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു,
നിന്റെ കൈനീട്ടു.
അയാൾ കൈനീട്ടി. അതോടെ അയാൾ സുഖപ്പെട്ടു. അനന്തരം പരീശന്മാർ അവിടം വിട്ടുപോയി. യേശുവിനെതിരെ ഹെരോദരുമായി കൂടിയാലോചിച്ച് അവനെ എങ്ങനെ വധിക്കണമെന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. യേശു കടൽക്കരയിലേക്ക് പോയി. അനവധി ഗലീലക്കാർ അവനെ പിന്തുടർന്നു. യഹൂദ്യ, യെരുശലേം, ഏദോം, യോർദാൻ നദീതട പ്രദേശം, സോരിന്റെയും സീദോന്റെയും ചുറ്റുവട്ടത്തുള്ള പ്രാന്തപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും അനേകർ വന്നു. യേശുവിന്റെ പ്രവൃത്തികളെപ്പറ്റി കേട്ടിട്ടാണവർ വന്നത്. യേശു ഒരുപാട് ജനങ്ങളെ കണ്ടു. അതിനാൽ അവൻ തന്റെ ശിഷ്യന്മാരോട് തനിക്കായി ഒരു വഞ്ചി ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു. ആൾക്കൂട്ടത്തിൽപ്പെട്ട് ഞെരിയുന്നത് ഒഴിവാക്കാനാണ് അവൻ വഞ്ചി ആവശ്യപ്പെട്ടത്. യേശു ഒട്ടനേകം പേരെ സുഖപ്പെടുത്തി. അതിനാൽ എല്ലാ രോഗികളും അവനെ സ്പർശിക്കാനായി തിടുക്കം കൂട്ടി. ചിലരെ അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നു. അശുദ്ധാത്മാക്കൾ യേശുവിനെ കണ്ടപ്പോൾ അവന് മുമ്പിൽ കുനിഞ്ഞ്,
നീ ദൈവപുത്രൻ
എന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ താൻ ആരാണെന്ന് വിളിച്ചു പറയരുതെന്ന് യേശു അശുദ്ധാത്മാക്കൾക്ക് കർശന നിർദ്ദേശം നൽകി. അനന്തരം യേശു മലമുകളിലേക്ക് പോയി. ചിലരെ അവൻ അടുത്തു വിളിച്ചു. അവൻ ആവശ്യമുള്ള ചിലരായിരുന്നു അവർ. അവർ യേശുവിന്റെ അടുത്തെത്തി. യേശു 12 പേരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പസ്തോലന്മാരെന്ന് വിളിച്ചു. യേശു അവരോട് തന്നോടൊപ്പം ഉണ്ടായിരിക്കുവാനും മറ്റിടങ്ങളിൽ പ്രസംഗിക്കാനും ആവശ്യപ്പെട്ടു. ഭൂതങ്ങളെ ഒഴിപ്പിക്കുവാനുള്ള അധികാരം യേശു അവർക്ക് നൽകി. യേശു തിരഞ്ഞെടുത്ത 12 പേർ ഇവരായിരുന്നു: ശിമോൻ, യേശു അവനെ പത്രോസ് എന്ന് വിളിച്ചു; യാക്കോബ്, യോഹന്നാൻ എന്നീ സെബദിയുടെ പുത്രന്മാർ; യേശു അവരെ ഇടിമക്കൾ എന്നർത്ഥമുള്ള ബോവനേർഗസ് എന്ന് വിളിച്ചു; അന്ത്രയോസ്, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായ്, തോമസ്, അൽഫായുടെ പുത്രൻ യാക്കോബ്, തദ്ദായ്, എരിവുകാരനായ ഷീമോൻ, യൂദ ഇസ്കരിയാത്. യൂദയാണ് യേശുവിനെ ശത്രുക്കൾക്ക് വിശ്വാസവഞ്ചനയിലൂടെ ഒറ്റിക്കൊടുത്തത്. അനന്തരം യേശു വീട്ടിലേക്ക് പോയി. പക്ഷേ വീണ്ടും അനേകം പേർ അവിടെ തടിച്ചുകൂടി. ഒട്ടേറെ പേരുണ്ടായിരുന്നതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. യേശുവിന്റെ വീട്ടുകാർ ഇതെല്ലാം അറിഞ്ഞു. അവർക്കവനെ പിടിച്ചുകൊണ്ടു പോകണം. എന്തെന്നാൽ അവർ പറയുന്നു അവന് സമനില തെറ്റിയെന്ന്. യെരുശലേമിൽ നിന്നും വന്ന ശാസ്ത്രിമാർ പറഞ്ഞു,
ബേത്സെബൂൽ എന്ന പിശാച് ഇവനെ ബാധിച്ചിരിക്കുന്നു. മനുഷ്യരിൽ നിന്നും ഭൂതങ്ങൾ ഒഴിപ്പിക്കാൻ അവൻ ബേത്സെബൂലിന്റെ ശക്തി ഉപയോഗിക്കുന്നു.
യേശു ജനങ്ങളെ സാരോപദേശങ്ങളിലൂടെ പഠിപ്പിച്ചു തുടങ്ങി. അവൻ പറഞ്ഞു,
സാത്താനെ പുറത്തേക്ക് ഓടിക്കാൻ എങ്ങനെ സാത്താന് തന്നെ കഴിയും? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, അന്തഛിദ്രമുള്ള കുടുംബവും നിലനിൽക്കില്ല. സാത്താൻ അവന് തന്നെ എതിരാവുകയും സ്വന്തം ആളുകൾക്കെതിരെ പൊരുതുകയും ചെയ്താൽ അവന് നിലനിൽക്കാനാവില്ല, അവന്റെ അന്ത്യം വരികയും ചെയ്യും. ശക്തനായ ഒരാളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കണമെങ്കിൽ അയാളെ ആദ്യം കെട്ടിയിട്ടേ പറ്റൂ, എന്നിട്ടവിടെ നിന്നും എന്തും മോഷ്ടിക്കാം. ഞാൻ നിങ്ങളോട് സത്യം പറയാം, ആളുകൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടാം, അവൻ പറയുന്ന ദൈവദോഷങ്ങളും പൊറുക്കപ്പെടാം. എന്നാൽ പരിശുദ്ധാത്മാവിനെ അധിക്ഷേപിക്കുന്നവൻ ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല, അവൻ എക്കാലവും ആ പാപത്തിന്റെ തെറ്റുകാരനാകും.
അവനിൽ അശുദ്ധാത്മാവ് വസിക്കുന്നെന്ന് ശാസ്ത്രിമാർ ആരോപിച്ചത് കൊണ്ടാണ് അവൻ ഇത് പറഞ്ഞത്. അനന്തരം യേശുവിന്റെ അമ്മയും സഹോദരന്മാരും എത്തി. അവർ പുറത്തു നിന്നിട്ട് ഒരാളെ അയച്ച് അവനോട് പുറത്തു വരാൻ പറഞ്ഞു. യേശുവിന് ചുറ്റും ഒരുപാട് പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ അവനോട് പറഞ്ഞു,
നിന്റെ അമ്മയും സഹോദരന്മാരും വന്നിട്ടുണ്ട്, അവർ പുറത്തു നിന്നെ കാത്തിരിക്കുന്നു.
യേശു ചോദിച്ചു,
ആരാണ് എന്റെ അമ്മ, ആരാണ് സഹോദരന്മാർ?
അനന്തരം യേശു തനിക്ക് ചുറ്റുമുള്ളവരെ നോക്കി. അവൻ പറഞ്ഞു,
ഇവരാണെന്റെ അമ്മയും എന്റെ സഹോദരന്മാരും. എന്റെ യഥാർത്ഥ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ്.
മർക്കോസ് അധ്യായം 4. മറ്റൊരിക്കൽ കടൽക്കരയിൽ വെച്ച് യേശു ഉപദേശിക്കാൻ തുടങ്ങി. ഒട്ടേറെ പേർ യേശുവിന് ചുറ്റും നിരന്നു. അതിനാൽ അവൻ കടലിൽ കിടന്നിരുന്ന ഒരു വഞ്ചിയിൽ കയറിയിരുന്നു. ജനങ്ങളെല്ലാം വെള്ളത്തിനു സമീപം കടൽക്കരയിൽ നിന്നു. യേശു വഞ്ചിയിൽ നിന്നുകൊണ്ട് അവരെ ഉപദേശിച്ചു. അവൻ ഉപമകളിലൂടെ പല കാര്യങ്ങളും പഠിപ്പിച്ചു. യേശു പറഞ്ഞു,
ശ്രദ്ധിക്കൂ, ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാൻ പോയി. വിതയ്ക്കുന്നതിനിടയിൽ ചില വിത്തുകൾ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അവയെല്ലാം കൊത്തിത്തിന്നു. ചില വിത്തുകൾ പാറസ്ഥലത്തു വീണു. അവിടെ മണ്ണ് കുറവായിരുന്നു. ആഴം കുറഞ്ഞ സ്ഥലമായിരുന്നതിനാൽ അവിടെ വീണ വിത്തുകൾ വേഗം വളർന്നു. പക്ഷേ സൂര്യനുദിച്ചപ്പോൾ അവ കരിഞ്ഞുപോയി. അവയ്ക്ക് ആഴത്തിൽ വേരുകൾ ഇല്ലാതിരുന്നതിനാലാണ് അവ കരിഞ്ഞത്. കുറെ വിത്തുകൾ മുള്ളുകൾക്കിടയിൽ വീണു. മുള്ളുകൾ വളർന്ന് ചെടികളെ ഞെരിച്ചമർത്തി. അതിനാൽ അവയിൽ ധാന്യമുണ്ടായില്ല. മറ്റു ചില വിത്തുകൾ നല്ല മണ്ണിൽ വീണു. അവ വളർന്നു തുടങ്ങി. വളർന്ന് ധാന്യം വിളഞ്ഞു. ചില ചെടികൾ 30 മേനിയും ചിലത് 60 മേനിയും ചിലത് 100 മേനിയും വിളവുണ്ടാക്കി.
അനന്തരം യേശു പറഞ്ഞു,
കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.
പിന്നീട് യേശു തനിച്ചായി. 12 അപ്പസ്തലന്മാരും യേശുവിന്റെ മറ്റ് അനുയായികളും ദൃഷ്ടാന്ത കഥകളെപ്പറ്റി അവനോട് ചോദിച്ചു. യേശു പറഞ്ഞു,
ദൈവരാജ്യത്തിന്റെ നിഗൂഢമായ സത്യം നിങ്ങൾക്കേ അറിയൂ. പക്ഷേ മറ്റുള്ളവർക്ക് ഉപമകളിലൂടെയാണ് ഞാൻ എല്ലാം നൽകുക. ഞാൻ അങ്ങനെ ചെയ്തതെന്തെന്നാൽ അവർ വീണ്ടും വീണ്ടും നോക്കും, പക്ഷേ യഥാർത്ഥത്തിൽ കാണുകയില്ല. അവർ വളരെ ശ്രദ്ധിക്കും, പക്ഷേ ഒരിക്കലും മനസ്സിലാവില്ല. അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെട്ട് ക്ഷമിക്കപ്പെടുമായിരുന്നു.
അനന്തരം യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കഥ മനസ്സിലാകുമോ? കർഷകൻ വചനം വിതയ്ക്കുന്നയാൾ ദൈവവചനം ജനങ്ങളിൽ വിതയ്ക്കുകയാണ് ചെയ്തത്. ചിലർ ദൈവവചനം കേൾക്കുന്നത് വഴിയരികെ വീഴുന്ന വിത്തുപോലെയാണ്. സാത്താൻ പെട്ടെന്ന് വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ എടുത്തുകൊണ്ടുപോകുന്നു. മറ്റു ചിലരാകട്ടെ പാറ പോലെ ഉറച്ച മണ്ണിൽ വിത്ത് വിതച്ചതുപോലെയാണ്. അവർ സസന്തോഷം വചനം കേൾക്കുകയും വേഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ വചനം തങ്ങളുടെ ജീവിതത്തിൽ ഗാഢമായി ആഴ്ന്നിറങ്ങാൻ അവർ അനുവദിക്കുന്നില്ല. കുറച്ചു കാലം മാത്രം അവർ വചനത്തോട് നീതി പുലർത്തും. പിന്നീട് വചന നിമിത്തം അവർക്കെന്തെങ്കിലും പീഡയോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ അവരതിനെ വേഗം ഉപേക്ഷിക്കും. മറ്റു ചിലരാകട്ടെ മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതുപോലെയാണ്. അവർ വചനം ശ്രവിക്കുന്നു, പക്ഷേ അപ്പോഴേക്കും ജീവിത ക്ലേശങ്ങളും പണക്കൊതിയും മറ്റാഗ്രഹങ്ങളും വരികയായി. അതോടെ വചനത്തിന്റെ വളർച്ച മുട്ടുകയായി. അതിനാൽ അവരിൽ വചനം ഫലപ്രദമാവുകയില്ല. മറ്റു ചിലരാകട്ടെ നല്ല മണ്ണിൽ വിതച്ച വിത്തുപോലെയാണ്. അവർ വചനം കേട്ട് അതിനെ സ്വീകരിക്കുന്നു. അത് അവരിൽ 30, 60 ചിലപ്പോൾ 100 മടങ്ങും വിളവുണ്ടാക്കും.
യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ ഒരു വിളക്ക് കത്തിച്ച് പറയ്ക്കടിയിലോ കട്ടിലിനടിയിലോ ഒളിപ്പിച്ചു വയ്ക്കാറുണ്ടോ? ഇല്ല, നിങ്ങൾ അത് വിളക്ക് മേശയിൽ വയ്ക്കുന്നു. ഒളിപ്പിച്ചു വെച്ചതെന്തും പുറത്തുവരും. രഹസ്യങ്ങളെല്ലാം വെളിപ്പെടും. കാതുള്ളവർ എന്റെ വചനം കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് ശ്രദ്ധയോടെ ചിന്തിക്കുക. നിങ്ങൾ കൊടുക്കും പോലെ ദൈവം നിങ്ങൾക്കും നൽകും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നതിലധികമാവും ദൈവം നിങ്ങൾക്ക് തരിക. ഉള്ളവന് കൂടുതൽ കിട്ടും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി നഷ്ടമാകും.
യേശു പറഞ്ഞു,
ദൈവരാജ്യം മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നവനെ പോലെയാണ്. വിത്ത് മുളച്ചു തുടങ്ങുന്നു. രാപകൽ അത് വളരുന്നു. വിതച്ചവൻ ഉറക്കത്തിലായാലും ഉണർന്നിരിക്കുമ്പോഴായാലും വിത്തിന്റെ വളർച്ചയെപ്പറ്റി അവന് ഒന്നും അറിയുകയില്ലെങ്കിലും അത് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു സഹായവുമില്ലാതെ മണ്ണ് വിളവുണ്ടാക്കുന്നു. ആദ്യം ചെടി വളരുന്നു, പിന്നെ കതിര്, അവസാനം ധാന്യമാവും. ധാന്യം പാകമാകുമ്പോൾ കൃഷിക്കാരൻ കൊയ്തെടുക്കുന്നു. അതാണ് കൊയ്ത്തുകാലം. ദൈവരാജ്യത്തെ ഞാൻ എന്തിനോടാണ് ഉപമിക്കുക? ഇത് വിശദീകരിക്കാൻ ഞാൻ എന്ത് കഥ ഉപയോഗിക്കും? ദൈവരാജ്യം ഒരു കടുകുമണി പോലെയാണ്. മണ്ണിലുണ്ടാകുന്ന മറ്റേത് വിത്തുകളെക്കാളും ചെറുതാണത്. പക്ഷെ ഈ വിത്ത് വിതയ്ക്കുമ്പോൾ അത് വളർന്ന് നിങ്ങളുടെ തോട്ടത്തിലെ ഏറ്റവും വലിയ ചെടിയായിത്തീരും. അതിൽ വലിയ ശാഖകൾ രൂപം കൊള്ളും. പക്ഷികൾ അവയിൽ കൂടുകൂട്ടി സൂര്യതാപത്തിൽ നിന്ന് രക്ഷപ്പെടും.
ഇപ്രകാരമുള്ള അനേകം കഥകളിലൂടെ യേശു അവരെ പഠിപ്പിച്ചു. അവർക്ക് മനസ്സിലാകുന്നിടത്തോളം കാര്യങ്ങൾ അവൻ പഠിപ്പിച്ചു. അവൻ പഠിപ്പിക്കാൻ എല്ലായ്പ്പോഴും കഥകൾ ഉപയോഗിച്ചു. യേശുവും ശിഷ്യന്മാരും മാത്രമായപ്പോൾ യേശു അവർക്ക് എല്ലാം വിശദീകരിച്ചു കൊടുത്തു. ആ ദിവസം വൈകുന്നേരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
എന്നോടൊപ്പം മറുകരയിലേക്ക് വരൂ.
യേശുവും ശിഷ്യന്മാരും ജനങ്ങളെ വിട്ടുപോയി. യേശു ഇരുന്നിരുന്ന അതേ വഞ്ചിയിലാണവർ മറുകരയിലേക്ക് പോയത്. മറ്റു വഞ്ചികളും ഒപ്പമുണ്ടായിരുന്നു. ഒരു കൊടുങ്കാറ്റ് അപ്പോഴുണ്ടായി. തിരമാലകൾ ആഞ്ഞടിച്ചു. വള്ളം നിറയെ വെള്ളം കയറി. യേശു ഒരു തലേണയിൽ തലവെച്ച് വള്ളത്തിൽ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അവനെ വിളിച്ചുണർത്തി. അവർ പറഞ്ഞു,
ഗുരു, അങ്ങിത് കാണുന്നില്ലേ? നമ്മൾ മുങ്ങാറായി.
യേശു എഴുന്നേറ്റ് കാറ്റിനോടും തിരമാലകളോടും അടങ്ങാൻ ആജ്ഞാപിച്ചു. യേശു പറഞ്ഞു,
അടങ്ങൂ, നിശ്ചലമാകൂ.
കാറ്റടങ്ങി, ശാന്തത ഉളവായി. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ എന്തിനാണ് ഭയന്നത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലേ?
ശിഷ്യന്മാർ ഭയചകിതരായി. പരസ്പരം ചോദിച്ചു,
ആരാണിവൻ? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ.
മർക്കോസ് അധ്യായം 5. യേശുവും ശിഷ്യന്മാരും കടലിനു മറുകരയിലെ ഗദരദേശത്ത് എത്തി. യേശു കരയിലിറങ്ങിയപ്പോൾ ഒരാൾ ശവക്കല്ലറകളിൽ നിന്നും ഇറങ്ങി അവന്റെ അടുത്തെത്തി. അയാളെ അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു. ശവക്കുടീരങ്ങളിലാണ് അയാൾ വസിച്ചിരുന്നത്. ആർക്കും അയാളുടെ കൈകളും കാലുകളും ബന്ധിക്കാനായില്ല. ചങ്ങലകൾ കൊണ്ടുപോലും അത് സാധ്യമായില്ല. ഒരുപാട് തവണ ആൾക്കാർ അയാളെ ബന്ധിക്കാൻ ചങ്ങലകൾ ഉപയോഗിച്ചു. പക്ഷേ അയാൾ കൈയിലെയും കാലിലെയും ചങ്ങലകൾ പൊട്ടിച്ചു. അയാളെ നിയന്ത്രിക്കാൻ ആർക്കും കരുത്തുണ്ടായില്ല. രാപ്പകൽ അയാൾ ശവക്കല്ലറകൾക്ക് ചുറ്റിലും മലകളിലും സഞ്ചരിച്ചു. അയാൾ അലറുകയും കല്ലുകൾ കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു. യേശുവിനെ അയാൾ അകലെ നിന്നേ കണ്ടു. അയാൾ ഓടിയെത്തി യേശുവിന് മുന്നിൽ കുനിഞ്ഞു. യേശു അയാളോട് പറഞ്ഞു,
അശുദ്ധാത്മാവേ, ഇയാളിൽ നിന്നും പുറത്തു വരൂ.
അയാൾ ഉച്ചത്തിൽ അലറി,
മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, യേശുവേ, എന്നെ കൊണ്ട് നിനക്കെന്താണ് വേണ്ടത്? എന്നെ ചോദ്യം ചെയ്യുകയില്ലെന്ന്, ദൈവനാമത്തിൽ സത്യം ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
യേശു അയാളോട് ചോദിച്ചു,
നിന്റെ പേരെന്താണ്?
അയാൾ മറുപടി പറഞ്ഞു,
എന്റെ പേര് ലെഗ്യോൻ എന്നാണ്. കാരണം എന്നിൽ അനേകം അശുദ്ധാത്മാക്കളുണ്ട്.
അയാളിലെ അശുദ്ധാത്മാക്കൾ തങ്ങളെ ആ പ്രദേശത്തു നിന്നും പുറന്തള്ളരുതെന്ന് വീണ്ടും വീണ്ടും യേശുവിനോട് അപേക്ഷിച്ചു. ഒരു വലിയ പന്നിക്കൂട്ടം അവിടെ മലഞ്ചെരുവിൽ മേയുന്നുണ്ടായിരുന്നു. അശുദ്ധാത്മാക്കൾ യേശുവിനോട് യാചിച്ചു,
ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയച്ചാലും ഞങ്ങൾ അവയിൽ പ്രവേശിക്കട്ടെ.
യേശു അവരെ അതിനനുവദിച്ചു. അശുദ്ധാത്മാക്കൾ അയാളെ ഉപേക്ഷിച്ച് പന്നികളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ പന്നിക്കൂട്ടം മലമുനമ്പുകളിലൂടെ തടാകത്തിലേക്ക് ചാടിയിറങ്ങി. അവ മുങ്ങിച്ചത്തു. 2000 പന്നികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പന്നികളെ മേയിച്ചിരുന്നവർ ഓടിപ്പോയി. അവർ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് സംഭവിച്ചത് എല്ലാം എല്ലാവരോടും പറഞ്ഞു. ആൾക്കാർ സംഭവിച്ചത് എന്താണെന്ന് കാണുവാൻ പുറത്തേക്കിറങ്ങി. അവർ യേശുവിന്റെ അടുത്തെത്തി. അനേകം അശുദ്ധാത്മാക്കൾ ബാധിച്ചവനെ അവർ വസ്ത്രം ധരിച്ചവനായി കണ്ടു. അവന്റെ മനസ്സ് നേരെയായിരുന്നു. ജനങ്ങൾ ഭയന്നു. യേശുവിന്റെ പ്രവൃത്തികൾ കണ്ടവരിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു. ഭൂതങ്ങൾ ബാധിച്ചവന് സംഭവിച്ചതെല്ലാം അവർ മറ്റുള്ളവർക്ക് വിവരിച്ചു കൊടുത്തു. പന്നികളെ പറ്റിയും അവർ പറഞ്ഞു. അനന്തരം ആ നാട്ടുകാർ യേശുവിനോട് അവരുടെ സ്ഥലം വിട്ടുപോകാൻ യാചിച്ചു. യേശു വഞ്ചിയിൽ കയറി പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഭൂതബാധയകന്നവൻ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് യേശുവിനോട് യാചിച്ചു. പക്ഷേ യേശു അയാളെ അതിനനുവദിച്ചില്ല. അവൻ പറഞ്ഞു,
വീട്ടിലേക്ക് പോയി കുടുംബത്തോടും സുഹൃത്തുക്കളോടും ചേരുക. കർത്താവ് നിനക്കായി ചെയ്തത് അവരോട് പറയുക. കർത്താവ് നിന്നോട് കരുണ കാട്ടിയെന്നും അവരോട് പറയുക.
അയാൾ മടങ്ങി ദെക്കപ്പൊലി പ്രദേശം മുഴുക്കെയുള്ള ആളുകളോട് യേശു തനിക്കായി ചെയ്തതെല്ലാം പറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. യേശു വഞ്ചിയിൽ കയറി മറുകരയിലെത്തി. അവിടെ കടൽക്കരയിൽ വെച്ചു തന്നെ ഒരുപാട് പേർ യേശുവിന് ചുറ്റും കൂടി. യഹൂദപ്പള്ളിയിലെ ഒരു തലവൻ അവിടെ എത്തി. യായിറോസ് എന്നായിരുന്നു അയാളുടെ പേര്. യേശുവിനെ കണ്ട അയാൾ അവനു മുമ്പിൽ മുട്ടുകുത്തി. അയാൾ യേശുവിനോട് തുടരെ തുടരെ യാചിച്ചു. അയാൾ പറഞ്ഞു,
എന്റെ കുഞ്ഞുമകൾ മരിക്കാറായിരിക്കുന്നു, ദയവായി അങ്ങ് വന്ന് അവളെ സ്പർശിക്കൂ, എന്നാൽ അവൾ സുഖപ്പെട്ട് ജീവിക്കും.
യേശു യായിറോസിന്റെ ഒപ്പം പോയി. ഒരുപാട് പേർ അവനെ അനുഗമിച്ചു. അവർ എല്ലാ ഭാഗത്തു നിന്നും അവനെ ഞെരുക്കുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി അവൾക്ക് രക്തസ്രാവമുണ്ടായിരുന്നു. അത് അവളെ വളരെ കഷ്ടപ്പെടുത്തിയിരുന്നു. അനവധി വൈദ്യന്മാർ അവളെ ചികിത്സിച്ചു. ഒട്ടേറെ പണം ചെലവായി. പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. മാത്രവുമല്ല, രോഗം വഷളാവുകയും ചെയ്തു. അവൾ യേശുവിനെ പറ്റി കേട്ടു. അതിനാൽ അവൾ ജനക്കൂട്ടത്തിലൂടെ യേശുവിനെ അനുഗമിച്ചുകൊണ്ട് അവന്റെ വസ്ത്രത്തിൽ തൊട്ടു. അവൾ വിചാരിച്ചു,
എനിക്ക് അവന്റെ വസ്ത്രത്തിലെങ്കിലും തൊടാനായാൽ എന്റെ രോഗം ഭേദമാകും.
അവൾ അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ അവളുടെ രക്തസ്രാവം നിലച്ചു. തനിക്ക് സുഖപ്പെട്ടതായി അവളുടെ ഉള്ളറിഞ്ഞു. യേശുവിന് ശക്തി പുറത്തേക്ക് പ്രസരിച്ചതായി തോന്നി. അവൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു,
ആരാണെന്റെ വസ്ത്രത്തിൽ തൊട്ടത്?
ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു,
ജനങ്ങൾ നിന്നെ ഞെരുക്കുന്നത് നീ കാണുന്നു, പക്ഷെ നീ ചോദിക്കുന്നു ആരാണ് എന്നെ തൊട്ടതെന്ന്.
പക്ഷേ യേശു തന്നെ സ്പർശിച്ച ആളെ കാണാനായി ചുറ്റും നോക്കി. തനിക്ക് സുഖപ്പെട്ടുവെന്ന് ആ സ്ത്രീ അറിഞ്ഞു. അതിനാൽ അവൾ യേശുവിന് മുന്നിൽ വന്ന് മുട്ടുകുത്തി. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. നടന്നതെല്ലാം അവൾ യേശുവിനോട് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു,
മകളെ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തി. സമാധാനത്തോടെ പോകൂ, ഇനിയും ഈ രോഗത്താൽ നിനക്ക് കഷ്ടപ്പെടേണ്ടി വരില്ല.
യേശു അപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യഹൂദപ്പള്ളിയിലെ തലവനായ യായിറോസിന്റെ വീട്ടിൽ നിന്നും ചിലർ അവിടെ എത്തി. അവർ പറഞ്ഞു,
നിന്റെ മകൾ മരിച്ചു, ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല.
പക്ഷേ യേശു അവർ പറഞ്ഞത് അത്ര കാര്യമാക്കിയില്ല. യേശു യായിറോസിനോട് പറഞ്ഞു,
ഭയപ്പെടാതെ വിശ്വാസം മുറുകെ പിടിക്കൂ.
തന്നോടൊപ്പം പോകാൻ അവൻ ആരെയും അനുവദിച്ചില്ല. പത്രോസ്, യാക്കോബ്, അയാളുടെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടി. അവൻ യായിറോസിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ ഒരുപാട് പേർ ഉച്ചത്തിൽ കരയുന്നത് അവൻ കണ്ടു. അവർ വളരെയധികം ബഹളം വെച്ചിരുന്നു. യേശു വീട്ടിൽ കയറി അവരോട് പറഞ്ഞു,
നിങ്ങൾ എന്താണ് കരഞ്ഞ് ശബ്ദമുണ്ടാക്കുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക മാത്രമാണ്.
പക്ഷേ എല്ലാവരും യേശുവിനെ പരിഹസിച്ചു. യേശു എല്ലാവരോടും വീട് വിട്ടുപോകാൻ പറഞ്ഞു. യേശു കുട്ടി കിടക്കുന്ന മുറിയിലേക്ക് കയറി. കുട്ടിയുടെ മാതാപിതാക്കളെയും തന്റെ 3 ശിഷ്യന്മാരെയും അവൻ മുറിയിൽ തന്നോടൊപ്പം കൊണ്ടുപോയി. അനന്തരം അവൻ പെൺകുട്ടിയുടെ കരം പിടിച്ചു പറഞ്ഞു,
തലീഥ കൂമി,
ബാലികേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൽക്കൂ എന്നാണ് ഇതിനർത്ഥം. കുട്ടി എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അവൾക്ക് 12 വയസ്സായിരുന്നു. മാതാപിതാക്കളും ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു. ഇക്കാര്യം ആരോടും പറയരുതെന്ന് യേശു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് താക്കീത് നൽകി. അനന്തരം കുട്ടിക്ക് ഭക്ഷണം നൽകാൻ അവൻ അവരോട് പറഞ്ഞു. മർക്കോസ് അധ്യായം 6. യേശു അവിടം വിട്ട് സ്വദേശത്തേക്ക് മടങ്ങി. അവന്റെ ശിഷ്യന്മാർ അവനെ പിന്തുടർന്നു. ശബത്ത് ദിവസം യേശു യഹൂദ പള്ളിയിൽ പഠിപ്പിച്ചു. അവന്റെ ഉപദേശം കേട്ട് പലരും അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു,
ഇയാൾക്ക് എവിടെ നിന്ന് ഈ ഉപദേശം കിട്ടി? ഈ ജ്ഞാനം ഇവൻ എവിടെ നിന്ന് കിട്ടി? ആരാണിതവന് കൊടുത്തത്? വീര്യപ്രവൃത്തികൾ കാട്ടാനുള്ള ശക്തി ഇവൻ എവിടെ നിന്ന് കിട്ടി? ഇവൻ വെറുമൊരു മറിയാശാരി, മറിയയുടെ മകൻ. യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവർ സഹോദരന്മാർ. അവന്റെ സഹോദരിമാരാകട്ടെ, നമ്മോടൊപ്പമുണ്ട് താനും.
അതിനാൽ അവർ അവനെ അംഗീകരിച്ചില്ല. യേശു അവരോട് പറഞ്ഞു,
ഒരു പ്രവാചകനെ മറ്റു നാട്ടുകാർ ബഹുമാനിക്കുന്നു, പക്ഷേ സ്വദേശത്ത് അവന്റെ തന്നെ ബന്ധുക്കളുടെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും ഇടയിൽ പ്രവാചകൻ അംഗീകരിക്കപ്പെടില്ല.
യേശുവിന് അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ ആകെ ചെയ്ത വീര്യപ്രവൃത്തികൾ ചില രോഗികളെ അവരുടെ മേൽ സ്പർശിച്ച് സുഖപ്പെടുത്തുക മാത്രമായിരുന്നു. അവരുടെ അവിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെട്ടു. അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു. യേശു 12 ശിഷ്യന്മാരെയും ഒന്നിച്ചു വിളിച്ചു. അവരെ അവൻ 2 പേരുടെ സംഘങ്ങളായി അയച്ചു. അശുദ്ധാത്മാക്കളുടെ മേൽ യേശു അവർക്ക് അധികാരം നൽകി. അവൻ അവരോട് ഇങ്ങനെ പറഞ്ഞു,
യാത്രയ്ക്കായി ഒന്നും എടുക്കരുത്, ഊന്നുവടി മാത്രം എടുക്കുക. അപ്പമോ സഞ്ചിയോ പണമോ കരുതരുത്. ചെരുപ്പുകൾ ഇടുക, ധരിക്കുന്ന വസ്ത്രം മാത്രമായി ഇറങ്ങുക. ഒരു വീട്ടിൽ ചെന്ന് കയറിയാൽ ആ ഗ്രാമം വിടും വരെ അവിടെ താമസിക്കുക. ഏതെങ്കിലും ഒരു ഗ്രാമം നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളെ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടം വിടുക. നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുക. അത് അവർക്കെതിരെയുള്ള ഒരു സാക്ഷ്യമായിരിക്കും.
ശിഷ്യന്മാർ അവിടം വിട്ട് മറ്റു ദേശങ്ങളിലേക്ക് പോയി. അവർ പ്രസംഗിക്കുകയും മാനസാന്തരപ്പെടുവാൻ നാട്ടുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവർ അനേകം ഭൂതങ്ങളെ ഒഴിപ്പിച്ചു, രോഗികളെ ഒലിവെണ്ണ പുരട്ടി ഭേദപ്പെടുത്തി. യേശു പ്രശസ്തനായി കഴിഞ്ഞതിനാൽ ഹെരോദാ രാജാവും അവനെപ്പറ്റി കേട്ടു. ചിലർ പറഞ്ഞു,
യേശു സ്നാപക യോഹന്നാനാണ്, അയാൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതിനാലാണ് അവന് ഈ വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ കഴിയുന്നത്.
മറ്റു ചിലർ പറഞ്ഞു,
അവൻ ഏലിയാവാണ്.
വേറെ ചിലരാകട്ടെ ഇങ്ങനെയാണ് പറഞ്ഞത്,
യേശു പ്രവാചകന്മാരിൽ ഒരുത്തനെ പോലെ പണ്ട് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ്.
ഹെരോദാവ് യേശുവിനെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞു,
യോഹന്നാന്റെ തല വെട്ടി ഞാനവനെ കൊന്നു, ഇപ്പോഴവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
യോഹന്നാനെ ബന്ധിക്കുവാൻ ഹെരോദാവാണ് സൈനികരോട് ആജ്ഞാപിച്ചത്. അദ്ദേഹം യോഹന്നാനെ തുറങ്കിലടച്ചു. തന്റെ പത്നി ഹെരോദയെ പ്രീതിപ്പെടുത്താനാണ് അദ്ദേഹം ഇത് ചെയ്തത്. ഹെരോദ്യ ഹെരോദാവിന്റെ സഹോദരൻ ഫീലിപ്പോസിന്റെ പത്നിയായിരുന്നു. പക്ഷേ അപ്പോൾ ഹെരോദാവ് അവളെ വിവാഹം ചെയ്തിരുന്നു. സ്വന്തം സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നത് ശരിയല്ലെന്ന് യോഹന്നാൻ അയാളെ ഉപദേശിച്ചിരുന്നു. അതിനാൽ ഹെരോദ്യ യോഹന്നാനെ വെറുത്തു. അവൾക്ക് അയാളെ കൊല്ലണമായിരുന്നു. എന്നാൽ അതിന് ഹെരോദാവിനെ നിർബന്ധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. യോഹന്നാനെ വധിക്കാൻ ഹെരോദാവിന് ഭയമായിരുന്നു. യോഹന്നാൻ ധാർമ്മികനും പരിശുദ്ധനുമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഹെരോദാവിന് അറിയാമായിരുന്നു. അതിനാൽ ഹെരോദാവ് അയാളെ സംരക്ഷിച്ചു. യോഹന്നാന്റെ പ്രസംഗം ഹെരോദാവിനെ കുഴക്കിയെങ്കിലും അവനത് സസന്തോഷം ശ്രവിച്ചു. എന്നാൽ ഹെരോദയ്ക്ക് അനുകൂലമായ സാഹചര്യം വന്നു. ഹെരോദാവിന്റെ ജന്മദിനമായിരുന്നു. പ്രധാന സർക്കാർ നേതാക്കൾക്കും സൈന്യത്തലവന്മാർക്കും ഗലീലയിലെ പ്രമാണിമാർക്കും ഹെരോദാവ് വിരുന്നൊരുക്കി. ഹെരോദിയുടെ പുത്രി വിരുന്നുവേളയിൽ വന്ന് നൃത്തം ചെയ്തു. അവളുടെ നൃത്തത്തിൽ ഹെരോദാവും അയാളുടെ അതിഥികളും വളരെ സന്തുഷ്ടരായി. ഹെരോദാ രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു,
നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നൽകാം.
ഹെരോദാവ് അവൾക്ക് വാക്ക് നൽകിയിരുന്നു,
നീ ആവശ്യപ്പെടുന്നതെന്തും എന്റെ പകുതി രാജ്യം പോലും നിനക്ക് ഞാൻ തരാം.
അവൾ അമ്മയുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഹെരോദാ രാജാവിനോട് ഞാൻ എന്തു ചോദിക്കണം? അവളുടെ അമ്മ പറഞ്ഞു,
സ്നാപക യോഹന്നാന്റെ ശിരസ് ആവശ്യപ്പെടൂ.
അവൾ വേഗം രാജാവിന്റെ അടുത്ത് മടങ്ങിയെത്തി. അവൾ രാജാവിനോട് പറഞ്ഞു,
ദയവായി സ്നാപക യോഹന്നാന്റെ ശിരസ് എനിക്ക് ഇപ്പോൾ തന്നെ തരൂ. ഒരു തളികയിൽ വെച്ച് അതിവിടെ കൊണ്ടുവരൂ.
ഹെരോദാ രാജാവ് ദുഃഖിതനായി. അവൾക്ക് ആവശ്യമുള്ളത് എന്തും നൽകാമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അതിഥികളും ആ പ്രതിജ്ഞ കേട്ടിരുന്നതിനാൽ അവളുടെ അപേക്ഷ നിരസിക്കാൻ രാജാവിന് കഴിയുമായിരുന്നില്ല. അതിനാൽ യോഹന്നാന്റെ തല വെട്ടിക്കൊണ്ടുവരുവാൻ രാജാവ് ഒരു പടയാളിയെ അയച്ചു. അയാൾ തടവറയിൽ ചെന്ന് യോഹന്നാന്റെ തല വെട്ടി. ഒരു തളികയിൽ യോഹന്നാന്റെ തലയും വെച്ച് പടയാളി രാജസദസ്സിലെത്തി. അയാൾ അത് പെൺകുട്ടിക്ക് കൊടുത്തു. അവൾ അത് തന്റെ അമ്മയ്ക്കും കൊടുത്തു. യോഹന്നാന്റെ ശിഷ്യന്മാർ സംഭവങ്ങൾ അറിഞ്ഞു. അവർ യോഹന്നാന്റെ ശരീരം ഏറ്റുവാങ്ങി ഒരു കല്ലറയിൽ സംസ്കരിച്ചു. വചനം പ്രസംഗിക്കുന്നതിന് യേശു അയച്ച അപ്പസ്തോലന്മാർ മടങ്ങിയെത്തി. തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം അവർ യേശുവിനോട് വിവരിച്ചു. യേശുവും ശിഷ്യന്മാരും വളരെ തിരക്കിലായിരുന്നു. എന്തെന്നാൽ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. അതിനാൽ യേശുവിനും ശിഷ്യന്മാർക്കും ആഹാരം കഴിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. യേശു അവരോട് പറഞ്ഞു,
എന്നോടൊപ്പം വരുവിൻ, നമുക്ക് വിജനമായ ഒരിടത്തേക്ക് പോകാം, അവിടെ നമുക്കെല്ലാം വിശ്രമം കിട്ടും.
യേശുവും ശിഷ്യന്മാരും വിജനമായ ഒരിടത്തേക്ക് തനിച്ചു പോയി. വഞ്ചിയിലാണ് അവർ പോയത്. പക്ഷേ അവർ പോകുന്നത് പലരും കണ്ടു. യേശുവായിരുന്നു അതെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ യേശു പോയ സ്ഥലത്തേക്ക് പോയി. യേശു എത്തുമുമ്പ് തന്നെ അവർ അവിടെ എത്തി. യേശു അവിടെ എത്തിയപ്പോൾ അനവധി പേർ അവനെ കാത്തിരിക്കുന്നത് കണ്ടു. ഇടയിനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ കണ്ട അവരോട് യേശുവിന് അനുകമ്പ തോന്നി. അതിനാൽ അവൻ അവരെ പലതും പഠിപ്പിച്ചു. നേരം സന്ധ്യയായി. ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തെത്തി. അവർ പറഞ്ഞു,
ഇതൊരു വിജനപ്രദേശമാണ്, ഇപ്പോൾ തന്നെ നേരം വളരെ വൈകിയിരിക്കുന്നു. അതിനാൽ ഈ ആളുകളെ പറഞ്ഞയക്കൂ, അവർ കൃഷിസ്ഥലങ്ങളിലും അടുത്ത പട്ടണങ്ങളിലും പോയി ആഹാരം വാങ്ങിക്കൊണ്ടുവന്ന് തിന്നട്ടെ.
പക്ഷേ യേശു പറഞ്ഞു,
നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കൂ.
ശിഷ്യന്മാർ അവനോട് പറഞ്ഞു,
ഇത്രയും പേർക്കുള്ള അപ്പം ഞങ്ങളുടെ പക്കലില്ല. അത്രയും അപ്പം വാങ്ങാനുള്ള പണത്തിന് ഞങ്ങൾ ഓരോരുത്തരും ഒരു മാസം പണിയെടുക്കണം.
യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
നിങ്ങളുടെ പക്കൽ എത്ര അപ്പക്കഷ്ണങ്ങൾ ഉണ്ടെന്ന് പോയി നോക്കൂ.
അവർ തങ്ങളുടെ പക്കലുള്ള അപ്പക്കഷ്ണങ്ങൾ എണ്ണി നോക്കി. അവർ പറഞ്ഞു,
5 അപ്പവും 2 മീനും.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
എല്ലാവരോടും പുൽത്തകിടിയിൽ നിരന്നിരിക്കുവാൻ പറയുക.
ജനങ്ങൾ നിരന്നിരുന്നു. 50ഉം 100ഉം ആളുകളുടെ പന്തിയായിട്ടാണവർ ഇരുന്നത്. യേശു 5 അപ്പവും 2 മീനും എടുത്തു. അവൻ ആകാശത്തേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു. അവൻ അത് പകുത്ത് ശിഷ്യന്മാർക്ക് നൽകി. അത് വിളമ്പാൻ യേശു അവരോട് പറഞ്ഞു. അനന്തരം 2 മീനും പങ്കിട്ട് അവൻ ജനങ്ങൾക്ക് നൽകി. എല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു. എല്ലാവരും ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴും 12 കുട്ട നിറയെ അപ്പവും മീനും മിച്ചം വന്നു. 5000ത്തോളം പുരുഷന്മാർ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. അനന്തരം യേശു ശിഷ്യന്മാരോട് വഞ്ചിയിൽ കയറാൻ പറഞ്ഞു. തടാകത്തിന്റെ മറുകരയിലുള്ള ബെത്സയിദയ്ക്ക് പോകാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ പിന്നാലെ വരാമെന്നും പറഞ്ഞു. ജനക്കൂട്ടത്തോട് വീടുകളിലേക്ക് മടങ്ങാൻ പറയാനാണ് അവൻ അവിടെ നിന്നത്. അവൻ അവരോട് യാത്ര പറഞ്ഞ് പ്രാർത്ഥിക്കാനായി മലയിലേക്ക് പോയി. രാത്രിയായപ്പോഴും വഞ്ചി നടുക്കടലിൽ തന്നെയായിരുന്നു. യേശു തനിയെ കരയിലുമായിരുന്നു. വഞ്ചി കടലിൽ വളരെ ദൂരത്തായി യേശു കണ്ടു. അത് തുഴയാൻ ശിഷ്യന്മാർ പണിപ്പെടുന്നതും അവൻ കണ്ടു. കാറ്റ് അവർക്ക് എതിരെയായിരുന്നു. പുലർച്ചെ 3നും 6നും ഇടയ്ക്ക് യേശു വഞ്ചിയുടെ അടുത്തേക്ക് പോയി. അവൻ വെള്ളത്തിനു മുകളിലൂടെ നടക്കുകയായിരുന്നു. വഞ്ചിയെ കടന്നു പോകും വരെ അവൻ നടപ്പ് തുടർന്നു. പക്ഷേ അവൻ വെള്ളത്തിനു മീതെ നടക്കുന്നത് ശിഷ്യന്മാർ കണ്ടു. അതൊരു ഭൂതമായിരിക്കുമെന്ന് അവർ കരുതി. അവർ ഭയന്നു നിലവിളിച്ചു. എല്ലാ ശിഷ്യന്മാരും അവനെ കണ്ടു ഭയന്നു. പക്ഷേ യേശു അവരോട് പറഞ്ഞു,
ധൈര്യമായിരിക്കൂ, ഇത് ഞാനാണ്, ഭയപ്പെടരുത്.
അനന്തരം അവൻ വഞ്ചിയിലേക്ക് കയറി. കാറ്റ് ശാന്തമായി. ശിഷ്യന്മാർ അമ്പരന്നു. 5 അപ്പത്തെ പെരുപ്പിക്കുന്നത് അവർ കണ്ടു. പക്ഷേ അവർക്കതിന്റെ പൊരുൾ മനസ്സിലായില്ല. അവർക്കതിന് കഴിയുമായിരുന്നില്ല. യേശുവിന്റെ ശിഷ്യന്മാർ മറുകരയിലെത്തി. ഗന്നേസരത്തിലെ തീരത്ത് അവരെത്തി. വള്ളം കെട്ടിയിട്ടു. അവർ വഞ്ചിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ യേശുവിനെ കണ്ടു. അവൻ ആരാണെന്ന് അവർക്കറിയാമായിരുന്നു. യേശു അവിടെ എത്തിയ വിവരം നാടൊട്ടുക്കുമുള്ള എല്ലാവരോടും പറയാൻ അവർ ഓടിപ്പോയി. യേശു പോയ എല്ലായിടവും അവർ രോഗികളെ കിടക്കിയോടെ ചുമന്നുകൊണ്ട് ചെന്നു. യേശു ആ പ്രദേശത്തെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം കടന്നു ചെന്നു. അവിടെയെല്ലാം ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് ചന്തസ്ഥലത്ത് കിടത്തി. യേശുവിൻ്റെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും സ്പർശിക്കുവാനുള്ള അനുവാദത്തിന് അവർ അവനോട് കെഞ്ചി. അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു. മർക്കോസ് അധ്യായം 7. യെരുശലേമിൽ നിന്നും ഏതാനും പരീശന്മാരും ശാസ്ത്രിമാരും അവിടെ എത്തി. അവർ യേശുവിന് ചുറ്റും കൂടി. യേശുവിന്റെ ശിഷ്യന്മാരിൽ ചിലർ സാധാരണ മട്ടിൽ കഴുകാത്ത അവരുടെ കൈകൾ കൊണ്ട് ആഹാരം കഴിക്കുന്നത് അവർ കണ്ടു. അശുദ്ധമായ കരങ്ങളെന്നാൽ പരീശന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ കൈ കഴുകാത്തവർ എന്നർത്ഥം. ഇങ്ങനെ പ്രത്യേക രീതിയിൽ കൈ കഴുകാതെ പരീശന്മാരും യഹൂദന്മാരും ആഹാരം കഴിക്കാറില്ല. അവർക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാന്മാർ പഠിപ്പിച്ചതനുസരിച്ചാണ് അവരിത് ചെയ്യുന്നത്. ചന്തയിൽ നിന്ന് വാങ്ങിയതെന്തും അവർ ഒരു നിശ്ചിത രീതിയിൽ കഴുകിയേ ഭക്ഷിക്കൂ. പൂർവികന്മാരുടെ മറ്റു ചില ചട്ടങ്ങളും അവർ പിന്തുടരുന്നു. ചഷകങ്ങളും ഓട്ടുപാത്രങ്ങളും കുടങ്ങളുമെല്ലാം കഴുകുന്ന ചട്ടങ്ങളും അവർ പാലിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിനോട് ചോദിച്ചു,
നിന്റെ ശിഷ്യന്മാരെന്താണ് പൂർവികരുടെ ചട്ടങ്ങൾ ഉൾക്കൊള്ളാത്തത്? അശുദ്ധമായ കൈകൾ കൊണ്ടവർ ഭക്ഷിക്കുന്നു, എന്താണിത്?
യേശു മറുപടി പറഞ്ഞു,
നിങ്ങൾ കപടഭക്തിക്കാരാണ്. നിങ്ങളെപ്പറ്റി യെശയ്യാവ് പറഞ്ഞതത്രേ സത്യം. അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ ജനം എന്നെ ബഹുമാനിക്കുന്നെന്ന് പറയുന്നു, എന്നാൽ അവർ എന്നെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നില്ല. അവർ എന്നെ ആരാധിക്കുന്നത് നിഷ്ഫലമായിട്ടാണ്. എന്തെന്നാൽ മനുഷ്യരുടെ ചട്ടങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുന്നു. നിങ്ങൾ ദൈവകൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ ഉപദേശം പിന്തുടരുന്നു.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ സമർത്ഥരാണെന്ന് നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ തന്നെ ചട്ടങ്ങൾ മതിയെന്ന ധാരണയിൽ നിങ്ങൾ ദൈവകൽപ്പന അവഗണിക്കുന്നു. മോശെ പറഞ്ഞു, നീ നിന്റെ അപ്പനമ്മമാരെ ബഹുമാനിക്കണം. പിതാവിനെയോ മാതാവിനെയോ ദുഷിക്കുന്നവൻ മരണയോഗ്യനാണ്. എന്നാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഒരാൾ തന്റെ അപ്പനോടോ അമ്മയോടോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ചില കാര്യങ്ങൾ എന്റെ പക്കൽ ഉണ്ടെങ്കിലും ഞാനത് ചെയ്യില്ല, ഞാനത് ദൈവത്തിന് നൽകും എന്ന് പറയാനാണ്. അപ്പനമ്മമാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നിങ്ങൾ അവനെ സമ്മതിക്കില്ല. ദൈവവചനമനുസരിച്ച് പ്രവർത്തിക്കേണ്ടതിന് പ്രാധാന്യമില്ലെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അനുസരിക്കുന്നത് പ്രധാനമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു.
ആൾക്കാരെ വീണ്ടും വിളിച്ചു വരുത്തി അവൻ പറഞ്ഞു,
എല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കുകയും വേണം. ഒരുവന്റെ ഉള്ളിൽ കടന്നു ചെന്ന് അശുദ്ധമാക്കാൻ ഒന്നിനും കഴിയില്ല. അവനിൽ നിന്നും വരുന്നവയാണ് അവനെ അശുദ്ധമാക്കുന്നത്. കാതുള്ളവർ കേൾക്കട്ടെ.
അനന്തരം ജനങ്ങളെ വിട്ട് യേശു വീട്ടിനകത്തേക്ക് കയറിപ്പോയി. ശിഷ്യന്മാർ ആ ഉപമയെപ്പറ്റി അവനോട് ചോദിച്ചു. യേശു പറഞ്ഞു,
നിങ്ങൾക്കിനിയും കാര്യങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? ഭക്ഷണം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചെല്ലുന്നില്ല, അത് വയറ്റിലേക്കാണ് പോകുന്നത്. അത് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്.
എല്ലാ ഭക്ഷണവും മനുഷ്യന് തിന്നാവുന്നവയാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. യേശു പറഞ്ഞു,
ഒരുവനിൽ നിന്നും പുറത്തേക്ക് വരുന്നവ അവനെ അശുദ്ധനാക്കുന്നു. ഉള്ളിൽ നിന്നാണ്, മനുഷ്യ ഹൃദയത്തിൽ നിന്നാണ് ദുഷിച്ച ചിന്തകൾ, ലൈംഗിക പാപങ്ങൾ, മോഷണം, കുലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹന്ത, ബുദ്ധിശൂന്യമായ ജീവിതം എന്നിവയെല്ലാം പുറപ്പെടുന്നത്. അതെല്ലാം ഒരുവനെ അശുദ്ധനാക്കുന്നു.
യേശു അവിടം വിട്ട് സോർ പ്രദേശത്തേക്ക് പോയി. അവൻ അവിടെ ഒരു വീട്ടിൽ കയറി. അവൻ അവിടെ ഉണ്ടെന്ന് അന്നാട്ടുകാർ അറിയരുതെന്ന് അവർ ആഗ്രഹിച്ചു. പക്ഷേ അവൻ ഒളിച്ചിരിക്കാനായില്ല. യേശു അവിടെ ഉണ്ടെന്ന് ഒരു സ്ത്രീ കേട്ടറിഞ്ഞു. അവളുടെ കൊച്ചുമകൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു. അതിനാൽ അവൾ യേശുവിന്റെ അടുത്തെത്തി കാൽക്കൽ വീണു നമിച്ചു. അവൾ യഹൂദ സ്ത്രീ അല്ലായിരുന്നു, സുറോഫോയിക്ക് ജാതിയിലുള്ള യവനക്കാരിയായിരുന്നു അവൾ. ഭൂതത്തെ തന്റെ മകളുടെ ഉള്ളിൽ നിന്ന് ഓടിക്കണമെന്ന് അവൾ യേശുവിനോട് അപേക്ഷിച്ചു. യേശു ആ സ്ത്രീയോട് പറഞ്ഞു,
മക്കളുടെ ഭക്ഷണം നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല. ആദ്യം വേണ്ടതെല്ലാം എടുത്തു ഭക്ഷിക്കാൻ മക്കളെ അനുവദിക്കുക.
സ്ത്രീ പറഞ്ഞു,
കർത്താവേ, അത് ശരി തന്നെ. പക്ഷേ മക്കൾക്കുള്ള ഭക്ഷണത്തിന്റെ ശകലങ്ങൾ മേശക്കടിയിലിരുന്ന് നായ്ക്കളും തിന്നാറുണ്ട്.
അനന്തരം യേശു അവളോട് പറഞ്ഞു,
ഇതൊരു നല്ല മറുപടിയാണ്. നീ പൊയ്ക്കോളൂ. ഭൂതം നിങ്ങളുടെ മകളെ വിട്ട് പുറത്തു വന്നു കഴിഞ്ഞു.
അവൾ വീട്ടിലേക്ക് മടങ്ങി. മകൾ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ഭൂതം അവളെ വിട്ട് ഒഴിഞ്ഞിരുന്നു. അനന്തരം യേശു സോർ പ്രദേശം വിട്ട് സീദോനിലേക്ക് പോയി. ഗലീല കടൽ തീരത്തേക്ക് അവൻ പോയി. ദെക്കപ്പൊലിയിലൂടെയാണ് അവൻ പോയത്. അവിടെ ചിലർ ഒരാളെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അയാൾ ബധിരനും ഊമനുമായിരുന്നു. അയാളെ സ്പർശിച്ചു സുഖപ്പെടുത്താൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. യേശു അയാളെ ജനക്കൂട്ടത്തിൽ നിന്നും അകലെ മാറ്റി നിർത്തി. തന്റെ കൈവിരലുകൾ അയാളുടെ ചെവിയിൽ കടത്തി. അനന്തരം യേശു തുപ്പി അയാളുടെ നാവിൽ തൊടുകയും ചെയ്തു. ആകാശത്തേക്ക് നോക്കി യേശു നെടുവീർപ്പിട്ടു. യേശു അയാളോട് പറഞ്ഞു,
എഫഥാ,
അതായത് തുറക്കപ്പെടട്ടെ എന്ന്. യേശു ഇത് ചെയ്തപ്പോൾ അയാൾക്ക് കേൾക്കാറായി. അയാളുടെ നാവ് സ്വതന്ത്രമാവുകയും അവന് വ്യക്തമായി സംസാരിക്കാൻ സാധ്യമാവുകയും ചെയ്തു. സംഭവിച്ചതൊന്നും മറ്റാരോടും പറയരുതെന്ന് യേശു അവരോട് കൽപ്പിച്ചു. തന്നെപ്പറ്റി മറ്റാരോടും പറയരുതെന്ന് യേശു എപ്പോഴും ആളുകളോട് കൽപ്പിക്കും. പക്ഷേ അത് കൂടുതൽ ആൾക്കാരോട് പറയിക്കാനേ ഉപകരിച്ചുള്ളൂ. ജനങ്ങൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു,
യേശു എല്ലാം നന്നായി ചെയ്തു. അവൻ ബധിരനെ കേൾക്കുമാറാക്കുന്നു, ഊമനെ സംസാരിക്കുമാറാക്കുന്നു.
മർക്കോസ് അധ്യായം 8. മറ്റൊരിക്കൽ വീണ്ടും അനേകം പേർ യേശുവിന്റെ അടുത്തെത്തി. അവർക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു. അതിനാൽ യേശു തന്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു. അവൻ പറഞ്ഞു,
എനിക്ക് ഈ ആളുകളോട് അനുകമ്പ തോന്നുന്നു. കഴിഞ്ഞ 3 ദിവസമായി അവർ എന്നോടൊപ്പമാണ്. ഇപ്പോഴാകട്ടെ അവർക്ക് തിന്നാനൊന്നുമില്ല. വിശപ്പോടെ ഞാൻ അവരെ അയക്കില്ല. അവരെ അങ്ങനെ അയച്ചാൽ വീട്ടിലേക്ക് പോകും വഴി അവർ തളർന്നു വീഴും. അവരിൽ ചിലർ ഇവിടെ നിന്ന് വളരെ ദൂരെയാണ് താമസം.
യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു,
പക്ഷേ നമ്മൾ ജനവാസ പ്രദേശത്ത് നിന്ന് വളരെ അകലെയാണ്. ഇത്രയും പേർക്ക് ആവശ്യമുള്ള അത്ര അപ്പം എവിടെ നിന്ന് കിട്ടും?
അപ്പോൾ യേശു ചോദിച്ചു,
നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്?
അവർ പറഞ്ഞു,
7.
യേശു ആൾക്കാരോട് നിലത്തിരിക്കാൻ കൽപ്പിച്ചു. അനന്തരം അവൻ 7 അപ്പമെടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. അപ്പം മുറിച്ച് അവൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവ ആളുകൾക്ക് വിളമ്പാൻ അവൻ കൽപ്പിച്ചു. ശിഷ്യന്മാർ അങ്ങനെ ചെയ്തു. ശിഷ്യന്മാരുടെ വശം കുറച്ച് ചെറിയ മീനും ഉണ്ടായിരുന്നു. യേശു മീൻ തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ട് അവയും വിതരണം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും വയറു നിറയെ ഭക്ഷിച്ചു. എന്നിട്ടും 7 കുട്ട ഭക്ഷണം അവർ ശേഖരിച്ചു. 4000 പേർ ആഹാരം കഴിച്ചു. അവർ തിന്നുകഴിഞ്ഞപ്പോൾ വീടിനുള്ളിലേക്ക് പോയിക്കൊള്ളാൻ യേശു അവരോട് പറഞ്ഞു. യേശു ശിഷ്യന്മാരോടൊത്ത് വള്ളത്തിൽ കയറി ദൽമനൂഥയിലേക്ക് പോയി. പരീശന്മാർ വന്ന് യേശുവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്ക് യേശുവിനെ പരീക്ഷിക്കണമായിരുന്നു. അവൻ ദൈവത്താൽ ഐക്യപ്പെട്ടവനാണെങ്കിൽ ആകാശത്തുനിന്ന് ഒരു അത്ഭുത കർമ്മം കാണിക്കാൻ അവർ ആവശ്യപ്പെട്ടു. യേശു മാനസിക വ്യഥയോടെ പറഞ്ഞു,
എന്താണ് നിങ്ങൾ അടയാളമായി ഒരു അത്ഭുതം കാണിക്കാൻ ആവശ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഈ തലമുറയ്ക്ക് അടയാളമൊന്നും തരികയില്ല.
അനന്തരം യേശു പരീശന്മാരെ വിട്ട് ഒരു വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. വഞ്ചിയിൽ ശിഷ്യന്മാരുടെ കയ്യിൽ ഒരപ്പക്കഷ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ കരുതാൻ അവർ മറന്നു. യേശു അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു,
സൂക്ഷിച്ചിരിക്കുക. പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിമാവിനെ സൂക്ഷിക്കുക.
ശിഷ്യന്മാർ അതിന്റെ അർത്ഥം എന്തെന്ന് ചർച്ച ചെയ്തു. അവർ പറഞ്ഞു,
നമുക്ക് അപ്പമില്ലാത്തതിനാലായിരിക്കാം അവൻ ഇങ്ങനെ പറഞ്ഞത്.
ശിഷ്യന്മാർ ഇതേ പറ്റിയാണ് പറയുന്നതെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ അവൻ അവരോട് പറഞ്ഞു,
എന്താണ് നിങ്ങൾ അപ്പമില്ലാത്തതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സ് അടഞ്ഞിരിക്കുന്നോ? നിങ്ങൾ ഇനിയും കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്തതെന്താണ്? കാഴ്ചയില്ലാത്ത കണ്ണുകളോ നിങ്ങൾക്കുള്ളത്? ശ്രവണശക്തിയില്ലാത്ത കാതുകളോ നിങ്ങളുടേത്? നമുക്ക് ആവശ്യത്തിന് അപ്പമില്ലാതിരുന്നപ്പോൾ ഞാൻ ചെയ്തത് ഓർക്കുന്നില്ലേ? അഞ്ചപ്പം കൊണ്ട് ഞാൻ 5000 പേരെ തൃപ്തരാക്കി. മിച്ചം വന്ന അപ്പം ശേഖരിച്ചത് ഓർക്കുന്നില്ലേ?
ശിഷ്യന്മാർ പറഞ്ഞു,
12 കുട്ടകൾ.
7 അപ്പക്കഷ്ണങ്ങളെ 4000 പേർക്ക് ഞാൻ വിളമ്പിയത് ഓർക്കുന്നില്ലേ? മിച്ചം വന്ന എത്ര അപ്പക്കൊട്ടകൾ നിങ്ങൾ ശേഖരിച്ചു?
ശിഷ്യന്മാർ പറഞ്ഞു,
7.
അനന്തരം യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ ഇവയെല്ലാം ഓർക്കുന്നു, എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ത്?
യേശുവും ശിഷ്യന്മാരും ബേത്സൈദയിലെത്തി. അവിടെ ചിലർ ചേർന്ന് ഒരന്ധനെ യേശുവിന്റെ മുമ്പിലെത്തിച്ചു. അവനെ സ്പർശിക്കാൻ അവർ യേശുവിനോട് അപേക്ഷിച്ചു. അതിനാൽ യേശു അന്ധന്റെ കരം പിടിച്ച് ഗ്രാമത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. യേശു അയാളുടെ കണ്ണുകളിലേക്ക് തുപ്പി, എന്നിട്ട് അയാളുടെ മേൽ കൈകൾ വെച്ച് ചോദിച്ചു,
നിനക്കിപ്പോൾ എന്തെങ്കിലും കാണാമോ?
അന്ധൻ നോക്കി പറഞ്ഞു,
അതെ, എനിക്കിപ്പോൾ മനുഷ്യരെ കാണാം. അവർ മരങ്ങൾ പോലെ ചുറ്റും നടക്കുന്നു.
യേശു വീണ്ടും അയാളുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അപ്പോൾ അയാൾ കണ്ണ് മലർക്കെ തുറന്നു. അയാളുടെ കണ്ണുകൾ സുഖം പ്രാപിച്ചു. അയാൾക്ക് എല്ലാം വ്യക്തമായി കാണാം എന്നായി. യേശു അയാളോട് നഗരത്തിൽ പോകരുത് എന്നും വീട്ടിലേക്ക് പോകാനും പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ഫിലിപ്പോസിന്റെ കൈസര്യയ്ക്ക് പോയി. അവർ നടക്കുന്നതിനിടയിൽ യേശു അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു,
ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്?
ശിഷ്യന്മാർ പറഞ്ഞു,
നീ സ്നാപക യോഹന്നാനാണെന്ന് ചിലർ പറയുന്നു, ഏലിയാവാണെന്ന് മറ്റു ചിലർ, വേറെ ചിലർ പറയുന്നത് നീ പ്രവാചകന്മാരിൽ ഒരാളാണെന്നാണ്.
അപ്പോൾ യേശു ചോദിച്ചു,
ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്?
പത്രോസ് പറഞ്ഞു,
അങ്ങാണ് ക്രിസ്തു.
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ ആരാണെന്ന് ആരോടും പറയരുത്.
അനന്തരം മനുഷ്യപുത്രന് ഒരുപാട് സഹിക്കാനുണ്ടെന്ന് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. മനുഷ്യപുത്രൻ മൂപ്പന്മാരാലും മഹാപുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും തള്ളപ്പെടുമെന്നും അവൻ പഠിപ്പിച്ചു. മനുഷ്യപുത്രൻ കൊല്ലപ്പെടുമെന്നും 3-ാം നാൾ അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും യേശു പഠിപ്പിച്ചു. അവൻ ഒന്നും രഹസ്യമായി വെച്ചില്ല. പത്രോസ് ഒറ്റയ്ക്ക് യേശുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അതെല്ലാം പറഞ്ഞതിനാൽ പത്രോസ് യേശുവിനെ വിമർശിച്ചു. പക്ഷേ യേശു തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ നോക്കി. അനന്തരം അവൻ പത്രോസിനെ ശകാരിച്ചു. യേശു പത്രോസിനോട് പറഞ്ഞു,
സാത്താനെ, എന്റെ അടുത്തുനിന്ന് പോകൂ. നിന്റെ ചിന്ത ദൈവികമല്ല, മനുഷ്യർ പ്രധാനമെന്ന് കരുതുന്നവയാണ് നീ ചിന്തിക്കുന്നത്.
അനന്തരം യേശു ജനങ്ങളെ തന്റെ അരികിലേക്ക് വിളിച്ചു. അവന്റെ ശിഷ്യന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു,
എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവൻ അവനെ തന്നെ ഉപേക്ഷിക്കണം, അവൻ തന്റെ കുരിശുമെടുത്ത് എന്നെ പിന്തുടരണം. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവന് അത് നഷ്ടമാകും, എന്നാൽ സ്വന്ത ജീവൻ എനിക്കും സുവിശേഷത്തിനുമായി നൽകുന്നവൻ എന്നേക്കുമായി രക്ഷിക്കപ്പെടും. സ്വന്തം ആത്മാവ് നരകത്തിൽ നഷ്ടപ്പെടുന്നവന് ലോകം മുഴുവനും കിട്ടിയാലും എന്തു പ്രയോജനം? ആത്മാവ് തിരിച്ചു കിട്ടാൻ പകരം മറ്റെന്തെങ്കിലും കൊടുക്കാൻ ഒരുവനും കഴിയില്ല. ഇന്നത്തെ ആൾക്കാർ പാപം നിറഞ്ഞവരാണ്, ദൈവത്തോട് വിശ്വസ്തതയില്ലാത്തവരാണ്. അവരുടെ നടുവിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നെപ്പറ്റിയും എന്റെ ഉപദേശത്തെപ്പറ്റിയും ലജ്ജിക്കരുത്. ലജ്ജിച്ചാൽ എന്റെ പിതാവിന്റെ മഹത്വത്തോടും വിശുദ്ധ ദൂതന്മാരോടും കൂടെ ഞാൻ എഴുന്നള്ളുമ്പോൾ അയാളെ ഓർത്ത് ഞാനും ലജ്ജിക്കും.
മർക്കോസ് 5:9. യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കും മുമ്പ് ദൈവരാജ്യം വരുന്നത് കാണും. ദൈവരാജ്യം പ്രതാപത്തോടെ വരും.
6 ദിവസം കഴിഞ്ഞ് പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരോടൊപ്പം യേശു ഉയർന്ന മലമുകളിലേക്ക് പോയി. അവിടെ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിഷ്യന്മാർ നോക്കി നിൽക്കെ യേശുവിന് മാറ്റമുണ്ടായി. അവന്റെ വസ്ത്രം തിളങ്ങുന്ന വെണ്മയുള്ളതായി, ഒരാൾക്കും നൽകാൻ കഴിയാത്തത്ര വെണ്മ. അപ്പോൾ യേശുവിനോടൊപ്പം അവിടെ രണ്ടുപേർ പ്രത്യക്ഷപ്പെട്ടു. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ മോശയും ഏലിയാവുമായിരുന്നു. പത്രോസ് യേശുവിനോട് പറഞ്ഞു,
ഗുരു, നമ്മൾ ഇവിടെ ആയത് നന്നായി. ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും.
പത്രോസിന് എന്തു പറയണമെന്ന് അറിവില്ലായിരുന്നു. കാരണം അവനും മറ്റു രണ്ട് ശിഷ്യന്മാരും വല്ലാതെ ഭയന്നിരുന്നു. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ മൂടി. മേഘത്തിൽ നിന്ന് ഒരു അശരീരി മുഴങ്ങി,
യേശുവിന്റെ പുത്രനാകുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവനെ അനുസരിക്കുക.
പത്രോസും യാക്കോവും യോഹന്നാനും നോക്കിയപ്പോൾ മറ്റാരെയും അവർ കണ്ടില്ല. യേശു മാത്രമേ അവരോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. യേശുവും ശിഷ്യന്മാരും മലയിറങ്ങുകയായിരുന്നു. അവൻ ശിഷ്യന്മാരോട് ആജ്ഞാപിച്ചു,
മലമുകളിൽ നിങ്ങൾ കണ്ടതൊന്നും ആരോടും പറയരുത്. മനുഷ്യപുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ കാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും പറയാം എന്താണ് കണ്ടതെന്ന്.
അതിനാൽ അവർ യേശുവിനനുസരിച്ച് കണ്ടതൊന്നും ആരോടും പറഞ്ഞില്ല. പക്ഷേ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞതിന്റെ പൊരുളിനെ പറ്റി അവർ ചർച്ച ചെയ്തു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു,
എന്താണ് ഏലിയാവ് ആദ്യം വരട്ടെ എന്ന് ശാസ്ത്രിമാർ പറയുന്നത്?
യേശു പറഞ്ഞു,
ഏലിയാവ് ആദ്യം വരണമെന്നവർ പറഞ്ഞത് ശരിയാണ്. എല്ലാം നേരെയാക്കുന്നത് ഏലിയാവാണ്. പക്ഷേ മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും അവജ്ഞയാൽ തിരസ്കരിക്കപ്പെടുകയും വേണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞത് എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയാവ് വന്നു കഴിഞ്ഞു. ആളുകൾ ചെയ്യാവുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും അയാളുടെ മേൽ പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇതെല്ലാം അവന് സംഭവിക്കുമെന്ന് തിരുവെഴുത്തുകളിൽ പറയുന്നുണ്ട്.
അനന്തരം യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും മറ്റ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പോയി. അവർക്ക് ചുറ്റും അനേകം പേർ ഇരിക്കുന്നത് അവർ കണ്ടു. ശാസ്ത്രിമാർ ആ ശിഷ്യന്മാരോട് തർക്കിക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ ജനങ്ങൾ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവനെ സ്വീകരിക്കാൻ അവർ ഓടിയെത്തി. യേശു ചോദിച്ചു,
എന്താണ് നിങ്ങൾ ശാസ്ത്രിമാരുമായി തർക്കിക്കുന്നത്?
ഒരാൾ പറഞ്ഞു,
ഗുരു, ഞാൻ എന്റെ മകനെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. അവനെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ചിരുന്നു. അതവനെ ഊമനാക്കി. പിശാച് അവനെ ആക്രമിക്കുകയും നിലത്തുരുട്ടിയിടുകയും ചെയ്യുന്നു. അവന്റെ വായിൽ നിന്ന് പതവരികയും പല്ലുകടിക്കുകയും മരവിച്ചു പോകുകയും ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാരോട് അശുദ്ധാത്മാവിനെ ഓടിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു, പക്ഷേ അവർക്കതിന് കഴിഞ്ഞില്ല.
യേശു പറഞ്ഞു,
നിങ്ങൾക്ക് വിശ്വാസമില്ല. എത്ര നാൾ ഞാൻ നിങ്ങളോടൊത്ത് ഉണ്ടാകണം? ഞാൻ എത്ര നാൾ നിങ്ങളോടൊത്ത് ക്ഷമയോടെ കഴിയും? കുട്ടിയെ കൊണ്ടുവരൂ.
അവർ കുട്ടിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശുവിനെ കണ്ടപ്പോൾ അശുദ്ധാത്മാവ് കുട്ടിയെ ആക്രമിച്ചു. കുട്ടി താഴെ വീണ് ഉരുണ്ടു. അവന്റെ വായിൽ നിന്ന് നുരയും പതയും വന്നു. യേശു കുട്ടിയുടെ പിതാവിനോട് ചോദിച്ചു,
ഇവൻ ഇങ്ങനെയായിട്ട് എത്ര കാലമായി?
കുട്ടിയുടെ പിതാവ് പറഞ്ഞു,
ചെറുപ്പം മുതൽക്കു തന്നെ അശുദ്ധാത്മാവ് ചിലപ്പോൾ അവനെ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ ദയ ചൊരിഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണേ.
യേശു കുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു,
നിനക്ക് കഴിയുമെങ്കിലെന്നോ? വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്.
പിതാവ് വിളിച്ചു പറഞ്ഞു,
ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വസിക്കാൻ എന്നെ സഹായിക്കൂ.
സംഭവിക്കുന്നത് എന്തെന്ന് കാണാൻ ആളുകൾ ഓടിക്കൂടി. യേശു അശുദ്ധാത്മാവിനോട് സംസാരിച്ചു. യേശു പറഞ്ഞു,
ഈ കുട്ടിയെ ഊമനും ബധിരനുമാക്കി അശുദ്ധാത്മാവേ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, കുട്ടിയിൽ നിന്ന് പുറത്തു വരിക, ഇനി ഒരിക്കലും തിരിച്ചു വരരുത്.
അശുദ്ധാത്മാവ് നിലവിളിച്ചു. അത് കുട്ടിയെ നിലത്ത് തള്ളിയിട്ട് പുറത്തേക്ക് വന്നു. കുട്ടി മരിച്ചതുപോലെ കാണപ്പെട്ടു. വളരെ ആളുകൾ പറഞ്ഞു,
അവൻ മരിച്ചു.
യേശു അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു നിർത്തി. യേശു വീടിനുള്ളിലേക്ക് പോയി. ശിഷ്യന്മാർ മാത്രമേ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവർ ചോദിച്ചു,
ആ അശുദ്ധാത്മാവിനെ ഓടിക്കാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞത് എന്താണ്?
യേശു പറഞ്ഞു,
അത്തരം അശുദ്ധാത്മാവിനെ പ്രാർത്ഥന കൊണ്ടേ ഓടിക്കാനാവൂ.
അനന്തരം യേശുവും ശിഷ്യന്മാരും അവിടം വിട്ട് ഗലീലയിലൂടെ സഞ്ചരിച്ചു. തങ്ങൾ എവിടെയാണെന്ന് ആരുമറിയരുതെന്ന് യേശു ആഗ്രഹിച്ചു. തന്റെ ശിഷ്യന്മാരെ മാത്രം പഠിപ്പിക്കാൻ യേശു ആഗ്രഹിച്ചു. യേശു അവരോട് പറഞ്ഞു,
മനുഷ്യപുത്രൻ അവനെ കൊല്ലുവാനുള്ളവർക്ക് ഏൽപ്പിക്കപ്പെടും, അവർ അവനെ കൊല്ലും. മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും.
പക്ഷേ യേശു എന്താണ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായില്ല. അത് ചോദിച്ചറിയാൻ അവർക്ക് ഭയമായിരുന്നു. യേശുവും ശിഷ്യന്മാരും കഫർണഹൂമിലേക്ക് പോയി. അവർ ഒരു വീട്ടിലേക്ക് കയറി. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
വഴിക്ക് വച്ച് നിങ്ങൾ എന്തോ തർക്കിക്കുന്നത് കേട്ടല്ലോ, എന്തിനെപ്പറ്റിയായിരുന്നു അത്?
എന്നാൽ അവർ മറുപടിയായി ഒന്നും പറഞ്ഞില്ല. എന്തെന്നാൽ അവരിൽ ആരാണ് ഏറ്റവും വലിയവൻ എന്നതായിരുന്നു അവരുടെ തർക്കവിഷയം. യേശു നിലത്തിരുന്ന് 12 അപ്പസ്തോലന്മാരെയും വിളിച്ചു. യേശു പറഞ്ഞു,
ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റെല്ലാവരെയും തന്നെക്കാൾ വലിയവരായി കാണണം. അവൻ മറ്റെല്ലാവരുടെയും സേവകനുമായിരിക്കണം.
അപ്പോൾ യേശു ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി. പിന്നീട് ശിശുവിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പറഞ്ഞു,
ഇത്തരം കുഞ്ഞുങ്ങളെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എനിക്ക് സ്വീകാര്യനാണ്. എന്നെ അംഗീകരിക്കുന്നവൻ എന്നെ അയച്ചവനെയും അംഗീകരിക്കുന്നു.
യോഹന്നാൻ പറഞ്ഞു,
ഗുരു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ ഒഴിപ്പിക്കുന്ന ഒരുവനെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളിൽ ഒരുവൻ അല്ലായിരുന്നു, അതിനാൽ ഞങ്ങൾ അവനെ തടയാൻ ശ്രമിച്ചു.
യേശു പറഞ്ഞു,
അവനെ തടയരുത്. എന്റെ നാമത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നവന് അതിനുശേഷം പെട്ടെന്ന് എന്നെപ്പറ്റി ദുഷിച്ചു പറയാനാവില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ ആളാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിന്റെ ആളാകയാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു കോപ്പ വെള്ളം തന്ന് സഹായിച്ചാൽ അയാൾക്ക് തക്ക പ്രതിഫലം ലഭിക്കും. എന്നിൽ വിശ്വസിക്കുന്ന കൊച്ചുകുട്ടിയെപ്പോലും പാപത്തിലേക്ക് വീഴാൻ കാരണമാക്കുന്നവന് കഷ്ടം. അവനെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ താഴ്ത്തുന്നതാണ് ഭേദം. നിങ്ങളുടെ കൈ നിങ്ങളെക്കൊണ്ട് പാപം ചെയ്യിച്ചാൽ അത് മുറിച്ചു കളയുക. ശരീരത്തിലെ അവയവം നഷ്ടപ്പെട്ടാലും സ്വർഗത്തിൽ ജീവിക്കുന്നത് നന്ന്. രണ്ട് കൈകളോടെ നരകത്തിൽ പോകുന്നതിലും നല്ലത് ഇതാണ്, ആ നരകത്തിൽ അണയാത്ത തീയുണ്ട്. നിങ്ങളുടെ കാൽ പാപം ചെയ്യുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. രണ്ട് കാലുകളോടും കൂടി നരകത്തിൽ പോകുന്നതിലും ഭേദം, ശരീരത്തിന്റെ ഒരു ഭാഗമില്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ പ്രവേശിക്കുന്നതാണ്. പാപത്തിൽ വീഴാൻ കണ്ണ് കാരണമായാൽ അത് ചൂഴ്ന്നെടുക്കുക. ദൈവരാജ്യത്തിൽ ഒറ്റക്കണ്ണനായി പ്രവേശിക്കുന്നതാണ് രണ്ട് കണ്ണുകളോടെയും നരകത്തിൽ പോകുന്നതിലും ഭേദം. നരകത്തിൽ ആളുകളെ തിന്നുന്ന പുഴു ചാവുന്നില്ല, അവിടെ തീ ഒരിക്കലും അണയുന്നുമില്ല. എല്ലാവരും തീയാൽ ശിക്ഷിക്കപ്പെടും. ഉപ്പ് നല്ലതാണ്, പക്ഷേ അതിന്റെ ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കതിന്റെ ഉപ്പുരസം മടക്കിക്കൊടുക്കാനാവില്ല. അതിനാൽ നന്മയോടെ ജീവിക്കുക, പരസ്പരം സമാധാനം പുലർത്തുക.
മർക്കോസ് അധ്യായം 10. യേശു അവിടം വിട്ട് യഹൂദയിലേക്കും യോർദാന്റെ മറുകരയിലേക്കും പോയി. പിന്നെയും പലരും അവന്റെ അടുത്തേക്ക് വന്നു. അവരെ പതിവ് പോലെ അവൻ പഠിപ്പിച്ചു. ഏതാനും പരീശന്മാർ യേശുവിനടുത്തേക്ക് വന്നു. യേശുവിനെ കൊണ്ട് തെറ്റായ എന്തെങ്കിലും പറയിക്കുവാൻ അവർ ശ്രമിച്ചു. അവർ യേശുവിനോട് ചോദിച്ചു,
ഒരുവൻ തന്റെ ഭാര്യയുമായി വിവാഹമോചനം നടത്തുന്നത് ശരിയാണോ?
യേശു ചോദിച്ചു,
മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്?
പരീശന്മാർ പറഞ്ഞു,
ഒരു വിവാഹമോചന പത്രം എഴുതി ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ ഒരു ഭർത്താവിനെ അനുവദിച്ചു.
യേശു പറഞ്ഞു,
നിങ്ങൾക്ക് കരിങ്കല്ലു പോലത്തെ ഹൃദയമുള്ളതുകൊണ്ടാണ് മോശ ആ കൽപ്പന എഴുതിയത്. പക്ഷേ ദൈവം ലോകം സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതിനാലാണ് ഒരുവൻ അപ്പനമ്മമാരെ വെടിഞ്ഞ് ഭാര്യയോട് ചേരുന്നത്. അവർ ഇരുവരും ഒന്നാകുകയും വേണം. അതിനാൽ ആരും രണ്ടല്ല, ഒന്നാണ്. ദൈവം അവരെ ഒന്നാക്കി, അതുകൊണ്ട് മനുഷ്യൻ അവരെ വേർപെടുത്തരുത്.
അല്പസമയം കഴിഞ്ഞ് യേശുവും ശിഷ്യന്മാരും വീട്ടിലുണ്ടായിരുന്നു. ശിഷ്യന്മാർ വിവാഹമോചനത്തെപ്പറ്റി യേശുവിനോട് വീണ്ടും ചോദിച്ചു. യേശു പറഞ്ഞു,
സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ ഭാര്യയ്ക്കെതിരായി പാപം ചെയ്യുന്നു. അവൻ വ്യഭിചാരത്തെ സംബന്ധിച്ച പാപം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ വിവാഹം കഴിക്കുന്ന ഭാര്യയും വ്യഭിചാരിണിയാണ്.
യേശുവിന്റെ സ്പർശനം ഏറ്റുവാങ്ങുന്നതിന് ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. എന്നാൽ ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. യേശു അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുവരുന്നത് ശിഷ്യന്മാർ വിലക്കുന്നത് അവനിഷ്ടമില്ലായിരുന്നു. യേശു അവരോട് പറഞ്ഞു,
കുട്ടികൾ എന്റെ അടുത്തേക്ക് വരട്ടെ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം കുട്ടികളെപ്പോലെയുള്ളവർക്കാണ്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഒരു കുഞ്ഞ് സാധനങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾ ദൈവരാജ്യത്തെ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിലേക്ക് പ്രവേശനമുണ്ടാകില്ല.
പിന്നീട് യേശു കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തു, അവൻ അവരുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. യേശു പോകാനൊരുങ്ങവെ ഒരാൾ ഓടി വന്ന് യേശുവിന് മുമ്പിൽ മുട്ടുകുത്തി. അയാൾ ചോദിച്ചു,
നല്ലവനായ ഗുരു, നിത്യജീവൻ കിട്ടാൻ ഞാൻ എന്തു ചെയ്യണം?
യേശു പറഞ്ഞു,
നീ എന്താണ് എന്നെ നല്ലവനെന്ന് വിളിച്ചത്? ആരും നല്ലവനല്ല, ദൈവം മാത്രമേ നല്ലവനായുള്ളൂ. പക്ഷേ നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. കൊല്ലരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, വഞ്ചിക്കരുത്, കള്ളസാക്ഷി പറയരുത്, അന്യരുടെ മുതൽ ചതിവായി എടുക്കരുത്, അപ്പനമ്മമാരെ ബഹുമാനിക്കുക എന്നീ കൽപ്പനകൾ നിനക്കറിയില്ലേ?
അയാൾ പറഞ്ഞു,
ഗുരു, ചെറുപ്പം മുതൽക്ക് തന്നെ ഞാൻ ഈ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ട്.
യേശു അയാളെ നോക്കി, അവൻ അയാളോട് സ്നേഹം തോന്നി. യേശു പറഞ്ഞു,
നീ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. പോയി നിനക്കുള്ളതെല്ലാം വിൽക്കുക, കിട്ടുന്ന പണം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുക. സ്വർഗത്തിൽ നിനക്കായി ഒരു നിധി ഒരുക്കും, എന്നിട്ട് എന്നോടൊപ്പം വരിക.
യേശുവിന്റെ ഈ വാക്കുകൾ കേട്ട് ദുഃഖിതനായി അയാൾ പോയി. അയാൾ വലിയ ധനികനും സമ്പത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനും ആകയാലാണ് ദുഃഖിച്ചത്. യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
ധനികർക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക വിഷമമായിരിക്കും.
അത് കേട്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. പക്ഷേ യേശു പിന്നെയും പറഞ്ഞു,
എന്റെ മക്കളെ, ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ദുഷ്കരമാണ്. ധനികന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് വളരെ ക്ലേശകരമാണ്. ഒരു ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുക അതിലും എളുപ്പമായിരിക്കും.
ശിഷ്യന്മാർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു,
എങ്കിൽ പിന്നെ ആര് രക്ഷിക്കപ്പെടും?
യേശു ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു,
മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനത് സാധ്യമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണ്.
പത്രോസ് യേശുവിനോട് പറഞ്ഞു,
നിന്നെ പിന്തുടരാൻ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു.
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയാം, എനിക്കും സുവിശേഷത്തിനും വേണ്ടി സ്വന്തം വീടും സഹോദരി സഹോദരന്മാരെയും അപ്പനമ്മമാരെയും കുട്ടികളെയും വയലുമെല്ലാം ഉപേക്ഷിച്ചവർക്ക് അവരുപേക്ഷിച്ചതിലും അധികം ലഭിക്കും. ഈ ലോകത്ത് അനേകം വീടുകളും സഹോദരി സഹോദരന്മാരും അപ്പനമ്മമാരും കുട്ടികളും വയലുകളുമെല്ലാം ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ വരാനിരിക്കുന്ന ലോകത്തിൽ അവന് ചില പ്രതിഫലങ്ങൾ ലഭിക്കും, അത് നിത്യജീവനായിരിക്കും. ഉയർന്ന സ്ഥാനത്തുള്ളവർ താഴത്തായെന്നും വരാം, താഴെയുള്ളവന് ഉന്നത സ്ഥാനവും കിട്ടും.
യേശുവും കൂട്ടരും യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. യേശു അവർക്ക് മുൻപേ നടന്നു. അവന്റെ ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. യേശുവിന് പിന്നാലെ വന്ന മറ്റുള്ളവർ ഭയന്നു. യേശു 12 അപ്പസ്തോലന്മാരെയും വിളിച്ച് അവരോട് മാത്രം സംസാരിച്ചു. യെരുശലേമിൽ അവൻ എന്ത് സംഭവിക്കുമെന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു പറഞ്ഞു,
നമ്മൾ യെരുശലേമിലേക്ക് പോകുകയാണ്. മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കുമായി ഏൽപ്പിക്കപ്പെടും. മനുഷ്യപുത്രനെ വധിക്കണമെന്ന് മഹാപുരോഹിതരും ശാസ്ത്രിമാരും പറയും. അവർ മനുഷ്യപുത്രനെ ജാതികൾക്ക് നൽകും. അവർ അവനെ പരിഹസിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ ചാട്ട കൊണ്ടടിക്കുകയും വധിക്കുകയും ചെയ്യും. പക്ഷേ തന്റെ മരണത്തിന് ശേഷം 3 ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും.
അപ്പോൾ സെബദിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ചു. അവർ പറഞ്ഞു,
ഗുരോ, ഞങ്ങൾക്കായി ചിലത് ചെയ്തു തരാൻ അപേക്ഷിക്കട്ടെ.
യേശു ചോദിച്ചു,
എന്താണ് നിങ്ങൾക്കായി ഞാൻ ചെയ്യേണ്ടത്?
സെബദിയുടെ പുത്രന്മാർ പറഞ്ഞു,
നീ നിന്റെ രാജ്യത്ത് മഹത്വത്തോടെ ഇരിക്കും. അപ്പോൾ ഞങ്ങളിൽ ഒരാളെ നിന്റെ വലത്തും മറ്റൊരാളെ ഇടത്തും ഇരിക്കാൻ അനുവദിച്ചാലും.
യേശു പറഞ്ഞു,
നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾ തന്നെ അറിയുന്നില്ല. ഞാൻ സ്വീകരിക്കുന്ന കഷ്ടത നിങ്ങൾക്കും സ്വീകരിക്കാമോ? ഞാൻ സ്വീകരിക്കേണ്ട സ്നാനവും നിങ്ങൾക്ക് സ്വീകരിക്കാമോ?
അവർ പറഞ്ഞു,
ഞങ്ങൾക്ക് കഴിയും.
യേശു അവരോട് പറഞ്ഞു,
നിങ്ങൾ ഞാൻ സഹിക്കുന്നതെന്തും സഹിക്കും, ഞാൻ സ്വീകരിക്കേണ്ട സ്നാനം നിങ്ങൾ സ്വീകരിക്കും. പക്ഷേ എന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ എനിക്കാവില്ല. അത് ചിലർക്ക് ലഭിക്കും, ആ സ്ഥാനങ്ങൾ അവർക്കു വേണ്ടി ഒരുക്കപ്പെട്ടതാണ്.
മറ്റു 10 ശിഷ്യന്മാരും ഇത് കേട്ടു. അവർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. എല്ലാ ശിഷ്യന്മാരെയും യേശു വിളിച്ചുകൂട്ടി അവൻ പറഞ്ഞു,
ജാതികൾക്ക് അവർ ഭരണാധികാരികളെന്ന് അംഗീകരിക്കുന്ന ചില ആളുകളുണ്ട്. അവർ തങ്ങളുടെ അധികാരം ജനങ്ങളുടെ മേൽ കാണിക്കും. അവരുടെ പ്രധാന നേതാക്കൾ തങ്ങളുടെ അധികാരം ജനങ്ങളുടെ മേൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഇതുണ്ടാകരുത്. നിങ്ങളിൽ ആർക്കെങ്കിലും വലിയവൻ ആകണം എന്നുണ്ടെങ്കിൽ അവൻ നിങ്ങളുടെ ദാസനാകണം. നിങ്ങളിൽ ആർക്കെങ്കിലും ഒന്നാമനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എല്ലാവരുടെയും അടിമയാകണം. അതുപോലെ മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരാൽ സേവിക്കപ്പെടാനല്ല, പക്ഷേ മനുഷ്യപുത്രൻ വന്നത് മറ്റുള്ളവരെ സേവിക്കാനാണ്, അനേകം പേരെ രക്ഷിക്കാനായി സ്വന്തം ജീവൻ നൽകാനാണ്.
അനന്തരം അവർ യെരിഹോ പട്ടണത്തിലേക്ക് വന്നു. യേശുവും ശിഷ്യന്മാരും മറ്റനേകം പേരോടൊപ്പം അവിടം വിട്ടു പോവുകയായിരുന്നു. ബർത്തിമായി, തിമായിയുടെ പുത്രൻ എന്നു പേരായ ഒരു അന്ധൻ വഴിയരികിൽ ഇരിക്കുകയായിരുന്നു. അയാൾ ഒരു യാചകനായിരുന്നു. നസ്രത്തിൽ നിന്ന് യേശു വരുന്നെന്ന് വഴിയാത്രക്കാർ പറഞ്ഞ് അയാൾ കേട്ടു. അവൻ വിളിച്ചു കൂവാൻ തുടങ്ങി,
യേശുവേ, ദാവീദ് പുത്രാ, ദയവായി എന്നോട് കരുണ കാട്ടൂ.
അനേകം പേർ അന്ധനെ ശാസിച്ചു. അവർ അവനോട് മൗനമായിരിക്കാൻ പറഞ്ഞു. പക്ഷേ അയാൾ കൂടുതൽ കൂടുതൽ വിളിച്ചു കൂവി,
ദാവീദിന്റെ പുത്രാ, ദയവായി എന്നോട് കരുണ കാട്ടൂ.
യേശു യാത്ര നിർത്തി പറഞ്ഞു,
അയാളോട് ഇവിടെ വരാൻ പറയൂ.
അതിനാൽ അവർ അന്ധനെ വിളിച്ചു. അവർ പറഞ്ഞു,
സന്തോഷമായിരിക്കൂ, എഴുന്നേൽക്കൂ, യേശു നിന്നെ വിളിക്കുന്നു.
അന്ധൻ ചാടി എഴുന്നേറ്റു. അയാൾ തന്റെ മേൽവസ്ത്രം അവിടെ ഇട്ട് യേശുവിന്റെ അടുത്തേക്ക് പോയി. യേശു അയാളോട് ചോദിച്ചു,
ഞാൻ നിനക്കായി എന്താണ് ചെയ്യേണ്ടത്?
അന്ധൻ പറഞ്ഞു,
ഗുരു, എനിക്ക് കാഴ്ച പ്രാപിക്കണം.
യേശു പറഞ്ഞു,
പോകൂ, നിന്റെ വിശ്വാസം നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു.
അന്ധന് കാഴ്ച തിരിച്ചു കിട്ടി. അവൻ യേശുവിന്റെ മാർഗം പിന്തുടർന്നു. മർക്കോസ് 11. യേശുവും ശിഷ്യന്മാരും യെരുശലേമിലേക്ക് അടുത്തു. അവർ ഒലിവുമലകൾക്കടുത്തുള്ള ബേത്ത്ഫാഗ ബെഥാനി ഗ്രാമങ്ങളെ സമീപിച്ചു. യേശു 2 ശിഷ്യന്മാരെ അവിടെ ചിലത് ചെയ്യാനയച്ചു. യേശു അവരോട് പറഞ്ഞു,
ആ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകൂ. നിങ്ങൾ അവിടെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് എതിർവശത്ത് കെട്ടിയിടപ്പെട്ട ഒരു കഴുതക്കുട്ടിയെ കാണാം. ഇതുവരെ ആരും അതിന്റെ പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. അതിനെ കെട്ടഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ആരെങ്കിലും ഇതിനെ എന്തിനു കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അയാളോട് പറയുക, ഗുരുവിന് ഈ കഴുതയെ ആവശ്യമുണ്ട്, താമസിയാതെ അവൻ ഇതിനെ തിരികെ തരും.
ശിഷ്യന്മാർ ഗ്രാമത്തിലേക്ക് പോയി. അവിടെ ഒരു വീടിനു മുമ്പിലായി വഴിയിൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് അവർ കണ്ടു. ശിഷ്യന്മാർ കഴുതയെ അഴിച്ചു. അവിടെ നിന്നിരുന്ന ചിലർ ഇത് കണ്ടു. അവർ ചോദിച്ചു,
എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ ഈ കഴുതയെ അഴിക്കുന്നത്?
യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ഉത്തരം നൽകി. അവർ കഴുതയെ കൊണ്ടുപോകാൻ ശിഷ്യന്മാരെ അനുവദിച്ചു. ശിഷ്യന്മാർ കഴുതയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കഴുതയുടെ പുറത്ത് വിരിച്ചു. യേശു കഴുതപ്പുറത്ത് കയറിയിരുന്നു. അനേകം പേർ തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ യേശുവിന്റെ വഴിയിൽ വിരിച്ചു. ചിലർ വയലുകളിൽ നിന്ന് മരച്ചില്ലകൾ വെട്ടി പാതയിൽ വിരിച്ചു. ചിലർ യേശുവിന് മുമ്പേ നടക്കുകയായിരുന്നു. വേറെ ചിലർ യേശുവിന് പിന്നാലെയും നടക്കുകയായിരുന്നു. എല്ലാവരും വിളിച്ചു പറഞ്ഞു,
അവനെ വാഴ്ത്തുവിൻ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആ രാജ്യം വരവായി സ്വർഗസ്ഥനായ ദൈവത്തെ വാഴ്ത്തുവിൻ.
യേശു യെരുശലേമിലേക്ക് പ്രവേശിച്ച് ദൈവാലയത്തിലേക്ക് പോയി. അവൻ ദൈവാലയത്തിലുള്ളതെല്ലാം നോക്കി. പക്ഷേ അപ്പോൾ തന്നെ നേരം വൈകിയിരുന്നു. യേശു 12 അപ്പസ്തോലന്മാരോടുമൊപ്പം ബെഥാനിയിലേക്ക് പോയി. അടുത്ത ദിവസം യേശുവും ശിഷ്യന്മാരും ബെഥാനി വിട്ടു പോവുകയായിരുന്നു. അവന് വിശക്കുന്നുണ്ടായിരുന്നു. യേശു ദൂരത്ത് നിന്ന് ഇലകൾ നിറഞ്ഞ ഒരു അത്തിമരം കണ്ടു. യേശു അതിനടുത്തെത്തി അത്തിപ്പഴമുണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ ഇല അല്ലാതെ ഒരു പഴം പോലും അതിലുണ്ടായിരുന്നില്ല. അത്തിപ്പഴമുണ്ടാകുന്ന കാലമായിരുന്നില്ല അത്. അതിനാൽ യേശു മരത്തോട് പറഞ്ഞു,
ആരും ഒരു കാലത്തും നിന്റെ പഴം കഴിക്കുകയില്ല.
അവന്റെ ശിഷ്യന്മാർ അത് കേട്ടു. യേശു യെരുശലേമിലേക്ക് പോയി. അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ക്രയവിക്രയങ്ങൾ നടത്തിയിരുന്നവരെ അവൻ പുറത്താക്കി തുടങ്ങി. നാണയം കൈമാറുന്നവരുടെ മേശകൾ അവൻ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും അവൻ മറിച്ചിട്ടു. ദൈവാലയത്തിലൂടെ എന്തെങ്കിലും കൊണ്ടുപോകാൻ അവൻ ആരെയും അനുവദിച്ചില്ല. അനന്തരം അവൻ അവരെ പഠിപ്പിച്ചു. യേശു പറഞ്ഞു,
എന്റെ ഭവനം എല്ലാ രാജ്യക്കാർക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവെഴുത്തുകളിലുണ്ട്. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ഭവനം കള്ളന്മാരുടെ ഒളിത്താവളമാക്കുന്നു.
മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഇത് കേട്ടു. അവർ യേശുവിനെ കൊല്ലാൻ ഒരു വഴി ആലോചിച്ചു. അവർ യേശുവിനെ ഭയപ്പെട്ടിരുന്നു. എന്തെന്നാൽ അവന്റെ ഉപദേശം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ആ രാത്രിയിൽ യേശുവും ശിഷ്യന്മാരും ആ നഗരം വിട്ടുപോയി. അടുത്ത പുലർച്ചെ യേശു ശിഷ്യന്മാരോടൊത്ത് നടക്കുകയായിരുന്നു. യേശു ശപിച്ച അത്തിമരം വേരുമുതൽ തലപ്പുവരെ ഉണങ്ങി നിൽക്കുന്നത് അവർ കണ്ടു. പത്രോസ് ഓർത്തു പറഞ്ഞു,
ഗുരു നോക്കൂ, ഇന്നലെ നീ ആ അത്തിമരത്തെ ശപിച്ചു, ഇന്നത് ഉണങ്ങിയിരിക്കുന്നു.
യേശു പറഞ്ഞു,
ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും ഈ മലയോട് പോയി കടലിൽ പതിക്ക് എന്ന് പറഞ്ഞാൽ, മനസ്സിൽ സംശയമില്ലാതെ നിങ്ങൾ പറയുന്നത് നടക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്കായി അത് ചെയ്തു തരും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടത് ചോദിക്കുക, അവയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കാരോടെങ്കിലും വല്ല വിരോധവുമുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കുക. എന്നാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾ ചെയ്ത പാപങ്ങളും പൊറുക്കും.
യേശുവും ശിഷ്യന്മാരും വീണ്ടും യെരുശലേമിലേക്ക് പോയി. അവൻ ദൈവാലയത്തിൽ നടക്കുകയായിരുന്നു. മഹാപുരോഹിതരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുത്ത് വന്നു. അവർ യേശുവിനോട് ചോദിച്ചു,
പറയൂ, ഇതെല്ലാം ചെയ്യാൻ നിനക്കെന്ത് അധികാരം? ആരാണ് നിനക്ക് ഈ അധികാരം തന്നത്?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ മറുപടി പറയുക. അപ്പോൾ എന്തധികാരത്തിന്മേലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയാം. യോഹന്നാൻ സ്നാനപ്പെടുത്തിയപ്പോൾ ആ സ്നാനം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ വന്നത്?
യേശുവിന്റെ ചോദ്യം അവർ പരസ്പരം ചർച്ച ചെയ്തു.
യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞാൽ യേശു പറയും, എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ യോഹന്നാനിൽ വിശ്വസിച്ചില്ല? എന്നാൽ അത് മനുഷ്യനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ആളുകൾ നമ്മോട് കോപിക്കും.
ഈ നേതാക്കൾക്ക് ജനങ്ങളെ ഭയമായിരുന്നു. യോഹന്നാൻ ഒരു പ്രവാചകനാണെന്നും ജനം കരുതിയിരുന്നു. നേതാക്കൾ പറഞ്ഞു,
ഉത്തരം ഞങ്ങൾക്കറിയില്ല.
യേശു പറഞ്ഞു,
എന്നാൽ ഇതൊക്കെ ചെയ്യാൻ എന്തധികാരമാണ് എനിക്കുള്ളതെന്ന് ഞാനും പറയുകയില്ല.
മർക്കോസ് അധ്യായം 12. യേശു അവരെ കഥകളിലൂടെ പഠിപ്പിക്കാൻ തുടങ്ങി. യേശു പറഞ്ഞു,
ഒരാൾ ഒരു മുന്തിരിത്തോട്ടം വെച്ചു പിടിപ്പിച്ചു. അയാൾ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി ഒരു ഭാഗത്ത് കുഴി കുത്തി ഒരു മുന്തിരിച്ചക്കും ഉറപ്പിച്ചു. പിന്നെ ഒരു കാവൽ ഗോപുരവും പണിതു. അയാൾ ആ തോട്ടം ചില കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്ത് ഒരു യാത്ര പുറപ്പെട്ടു. പിന്നീട് വിളവെടുപ്പ് കാലമായി. അയാൾ ഒരു ദാസനെ തന്റെ മുന്തിരിത്തോട്ടത്തിലെ ഓഹരിക്കായി കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. പക്ഷേ കൃഷിക്കാർ ഭൃത്യനെ പിടിച്ച് മർദ്ദിച്ച് വെറും കൈയോടെ അയച്ചു. പിന്നീട് അയാൾ മറ്റൊരു ദാസനെ അയച്ചു. കർഷകർ ദാസന്റെ തലയ്ക്കടിച്ച് അവനെ അപമാനിക്കുകയും ചെയ്തു. മൂന്നാമതൊരാളെ കൂടി അയാൾ അയച്ചു. കൃഷിക്കാർ ഈ ദാസനെ കൊല്ലുകയാണ് ചെയ്തത്. അങ്ങനെ അയാൾ അനേകം ദാസന്മാരെ വീണ്ടും അയച്ചു. അവരിൽ ചിലരെയൊക്കെ കർഷകർ മർദ്ദിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. അയാൾക്ക് അയക്കാനായി ഒരാൾ മാത്രം അവശേഷിച്ചു. അത് അയാളുടെ മകനായിരുന്നു. അയാൾ തന്റെ മകനെ സ്നേഹിച്ചിരുന്നു. എങ്കിലും മകനെ കർഷകരുടെ അടുത്തേക്ക് അയക്കാൻ അയാൾ തീരുമാനിച്ചു. അവസാനത്തെ ആൾ. അയാൾ പറഞ്ഞു, എന്റെ പുത്രനെ കർഷകർ ബഹുമാനിക്കും. പക്ഷേ കർഷകർ പരസ്പരം പറഞ്ഞു, ഇതാണ് തോട്ടമുടമയുടെ പുത്രൻ. ഈ കൃഷിയിടത്തിന് ഇവനാണ് അവകാശി. ഇവനെ നമ്മൾ കൊല്ലുക. എന്നാൽ ഉടമസ്ഥാവകാശം നമ്മുടേതാകും. കൃഷിക്കാർ ഉടമയുടെ പുത്രനെ കൊന്ന് തോട്ടത്തിന് പുറത്തേക്കെറിഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമ എന്തു ചെയ്യും? അയാൾ ചെന്ന് എല്ലാ കൃഷിക്കാരെയും കൊല്ലും. എന്നിട്ട് തോട്ടം മറ്റു കൃഷിക്കാർക്ക് നൽകും. തിരുവെഴുത്ത് വായിച്ചിട്ടില്ലേ, പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി. കർത്താവ് ഇത് ചെയ്തു, അത് നമുക്ക് അത്ഭുതവും.
യേശു പറഞ്ഞ കഥ യഹൂദ പ്രമാണിമാർ കേട്ടു. ഈ കഥ അവരെ ചൂണ്ടിയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതിനാൽ അവർ യേശുവിനെ ബന്ധനസ്ഥനാക്കാനുള്ള വഴി ആലോചിച്ചു. പക്ഷേ ആളുകളെ അവർക്ക് ഭയമായിരുന്നു. അതിനാൽ അവർ യേശുവിനെ വിട്ടുപോയി. പിന്നീട് യഹൂദ പ്രമാണിമാർ ഏതാനും പരീശരെയും ഹെരോദ്യരെയും അയച്ചു. അവർ അവന്റെ സംസാരത്തിൽ അവനെ കുടുക്കാൻ ആഗ്രഹിച്ചു. പരീശരും ഹെരോദ്യരും യേശുവിനടുത്തെത്തി ചോദിച്ചു,
ഗുരു, നീ ഒരു വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നിനക്ക് ആശങ്കയുമില്ല. എല്ലാവരും നിനക്കൊരുപോലെയാണ്. ദൈവത്തിന്റെ വഴിയെപ്പറ്റിയുള്ള സത്യം നീ പഠിപ്പിക്കുന്നു. ഞങ്ങളോട് പറയുക, കൈസർക്ക് കരം കൊടുക്കുന്നത് ശരിയാണോ? വേണോ വേണ്ടയോ എന്ന് പറയുക. ഞങ്ങളത് കൊടുക്കണോ വേണ്ടയോ?
എന്നാൽ ഇവർ തന്നെ കൊടുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് യേശു മനസ്സിലാക്കി. അവൻ പറഞ്ഞു,
എന്താണ് നിങ്ങൾ എന്നെ എന്റെ വാക്കുകളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്? ഒരു വെള്ളി നാണയം കൊണ്ടുവരൂ, ഞാൻ അത് നോക്കട്ടെ.
അവർ ഒരു വെള്ളി നാണയം അവന് കൊടുത്തു. അവൻ ചോദിച്ചു,
ആരുടെ ചിത്രമാണ് ഈ നാണയത്തിലുള്ളത്? ആരുടെ പേരാണ് ഇതിലുള്ളത്?
അവർ മറുപടി പറഞ്ഞു,
കൈസറുടേത്.
യേശു അവരോട് പറഞ്ഞു,
കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേക്കൂ, ദൈവത്തിനുള്ളത് ദൈവത്തിനും.
യേശുവിന്റെ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. അനന്തരം ഏതാനും സദൂക്യർ അവനെ കാണാനെത്തി. ആരും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കില്ല എന്ന് വിശ്വസിച്ചിരുന്നവർ ആണ് അവർ. അവർ യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു,
ഗുരു, വിവാഹിതനും കുട്ടികളില്ലാത്തവനുമായ ഒരാൾ മരിച്ചാൽ അവന്റെ വിധവയായ സ്ത്രീയെ അവന്റെ സഹോദരൻ വിവാഹം ചെയ്യണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അയാൾ അവളിൽ സഹോദരനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുകയും വേണം. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്തയാൾ വിവാഹം കഴിച്ചെങ്കിലും മരിച്ചു. അയാൾക്ക് മക്കളില്ലായിരുന്നു. രണ്ടാമൻ വിധവയായ സ്ത്രീയെ വിവാഹം കഴിച്ചു. അവനും മക്കളുണ്ടാകാതെ മരിച്ചു. മൂന്നാമനും ഇതുതന്നെ സംഭവിച്ചു. എല്ലാ സഹോദരന്മാരും ഇവളെ വിവാഹം ചെയ്യുകയും മരിക്കുകയും ചെയ്തു. ആർക്കും അവളിൽ കുട്ടികളുണ്ടായില്ല. ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു. 7 സഹോദരന്മാരും അവളെ വിവാഹം കഴിച്ചല്ലോ. എങ്കിൽ അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവരിൽ ആരുടെ ഭാര്യയായിരിക്കും അവൾ?
യേശു പറഞ്ഞു,
എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്? തിരുവെഴുത്തുകളിൽ പറയുന്നത് എന്താണെന്ന് അറിയാഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ ദൈവിക ശക്തിയെപ്പറ്റി നിങ്ങൾക്കറിയാഞ്ഞിട്ടല്ലേ? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹിതരാകുന്നില്ല. അവർ പരസ്പരം വിവാഹം കഴിക്കുന്നില്ല. എല്ലാവരും സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന സത്യത്തെപ്പറ്റി കത്തിയെരിയുന്ന മുൾപ്പടർപ്പിനെ കുറിച്ച് മോശ എഴുതിയ ഇടത്ത് ദൈവം പറയുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു. താൻ അവരുടെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവൻ മരിച്ച ആളുകളുടെ ദൈവമല്ല. ദൈവം ജീവിച്ചിരിക്കുന്നവരുടേത് മാത്രമാണ്. സദൂക്യരായ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു.
ശാസ്ത്രിമാരിൽ ഒരാൾ യേശുവിനെ സമീപിച്ചു. സദൂക്യരോട് അവൻ തർക്കിക്കുന്നത് അയാൾ കേട്ടിരുന്നു. യേശു അവരോട് ഭംഗിയായി ഉത്തരം പറയുന്നത് അയാൾ കണ്ടു. അയാൾ യേശുവിനോട് ചോദിച്ചു,
ഏത് കൽപ്പനയാണ് ഏറ്റവും പ്രധാനം?
യേശു പറഞ്ഞു,
ഏറ്റവും പ്രധാന കൽപ്പന ഇതാണ്, ഇസ്രായേലെ ശ്രദ്ധിക്കൂ, നമ്മുടെ ദൈവമാകുന്ന കർത്താവാകുന്നു ഏക കർത്താവ്. കർത്താവായ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ മുഴുവൻ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശക്തി കൊണ്ടും അവനെ സ്നേഹിക്കുക. രണ്ടാമത്തെ പ്രധാന കൽപ്പന ഇതാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ന പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഇവ രണ്ടുമാണ് ഏറ്റവും പ്രധാന കൽപ്പനകൾ.
അയാൾ പറഞ്ഞു, അതൊരു നല്ല മറുപടിയാണ് ഗുരു, നീ പറഞ്ഞത് ശരിയാണ്. ദൈവമാണ് ഏക കർത്താവ്, വേറെ ഒരു ദൈവവുമില്ല. ഏതൊരാളും പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും എല്ലാ കരുത്തോടെയും ദൈവത്തെ സ്നേഹിക്കണം. തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഹോമയാഗമടക്കമുള്ള എല്ലാ യാഗങ്ങളേക്കാൾ പ്രധാനമാണിത്.
വിവേകത്തോടെ മറുപടി പറഞ്ഞ അയാളോട് യേശു പറഞ്ഞു,
നീ ദൈവരാജ്യത്തോട് അടുത്തിരിക്കുന്നു.
അതിനുശേഷം യേശുവിനോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുകയായിരുന്നു. അവൻ ചോദിച്ചു,
ശാസ്ത്രിമാർക്കെങ്ങനെ ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് പറയാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദാവീദ് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ കർത്താവിനോട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ നിയന്ത്രണത്തിലാക്കും വരെ എന്റെ വലതുവശത്തിരിക്കുക. ദാവീദ് തന്നെ ക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെങ്ങനെ ക്രിസ്തു ദാവീദിന്റെ പുത്രനാകും?
യേശുവിനെ ശ്രവിച്ചവരെല്ലാം സന്തുഷ്ടരായി. അവൻ ഉപദേശം തുടർന്നു. അവൻ പറഞ്ഞു,
ശാസ്ത്രിമാരെ സൂക്ഷിക്കുക, അവർ പ്രധാനികളെന്ന് തോന്നിക്കുന്ന വിധത്തിൽ വസ്ത്രവും ധരിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നു. ചന്തസ്ഥലത്ത് അവർ അഭിവാദനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്നു. യഹൂദ പള്ളിയിൽ പ്രധാന ഇരിപ്പിടങ്ങൾ അവർ ആഗ്രഹിക്കുന്നു. കൂടാതെ അത്താഴത്തിന് പ്രധാന ഇരിപ്പിടം അവർ കാംക്ഷിക്കുന്നു. വിധവകളുടെ ഭവനങ്ങൾ ചതിവിലൂടെ സ്വന്തമാക്കുന്നു, എന്നിട്ടവിടെ നല്ലവർ ചമഞ്ഞ് പ്രാർത്ഥന നടത്തുന്നു. ദൈവം അവരെ കഠിനമായി ശിക്ഷിക്കും.
ആളുകൾ വഴിപാട് സാധനങ്ങൾ നിക്ഷേപിച്ചിരുന്ന വഞ്ചികയ്ക്കടുത്ത് യേശു ഇരുന്നു. അവർ വഞ്ചികയിൽ പണമിടുന്നത് അവൻ ശ്രദ്ധിച്ചു. വളരെയേറെ ധനികർ ധാരാളം പണം നൽകി. അനന്തരം ഒരു ദരിദ്ര വിധവ വന്ന് വളരെ ചെറിയ രണ്ട് ചെമ്പുനാണയങ്ങളിട്ടു. അതൊരു ചില്ലിക്കാശിന്റെ അത്രയും പോലും ഇല്ലായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവൻ പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഈ പാവപ്പെട്ട വിധവ രണ്ട് ചെറിയ ചെമ്പ് നാണയങ്ങൾ മാത്രമേ തന്നുള്ളൂ. പക്ഷേ അവൾ എല്ലാവരും തന്നതിലുമധികം തന്നു. എല്ലാവരും തങ്ങൾക്കാവതേ നൽകിയുള്ളൂ, പക്ഷേ ഇവൾ തനിക്കുള്ളതെല്ലാം തന്നു. തന്റെ ഉപജീവനത്തിനുള്ളതെല്ലാം അവൾ തന്നിരിക്കുന്നു.
മർക്കോസ് അധ്യായം 13. യേശു ദൈവാലയം വിട്ടു പോകുകയായിരുന്നു. അവന്റെ ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു,
നോക്കൂ ഗുരു, വലിയ കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഈ ദൈവാലയ കെട്ടിടം മനോഹരമായിരിക്കുന്നു.
യേശു പറഞ്ഞു,
ഈ വലിയ എടുപ്പുകൾ നീ കാണുന്നില്ലേ? ഇവയെല്ലാം നശിപ്പിക്കപ്പെടും, എല്ലാ കല്ലുകളും നിലത്തെറിയപ്പെടും, ഒരു കല്ലും മറ്റൊന്നിന്റെ മേൽ ഇരിക്കുകയില്ല.
പിന്നീട് യേശു ഒലിവ് മലകളിൽ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയാസ് എന്നിവർ മാത്രമേ അവനോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. അവർക്കെല്ലാം ദൈവാലയം കാണാമായിരുന്നു. അവർ യേശുവിനോട് ചോദിച്ചു,
പറയൂ, എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുക? അങ്ങനെയെല്ലാം സംഭവിക്കാൻ പോകുന്നതിന്റെ അടയാളം എന്തായിരിക്കും?
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
സൂക്ഷിച്ചിരിക്കുക, നിങ്ങളെ വിഡ്ഢികളാക്കാൻ ആരെയും അനുവദിക്കരുത്. പലരും എന്റെ നാമത്തിൽ വരും, അവർ പറയും ഞാനാണവൻ, അവർ പലരെയും വിഡ്ഢികളാക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റിയും അതിനെപ്പറ്റിയുള്ള കിംവദന്തികളും കേൾക്കും, പക്ഷേ ഭയക്കരുത്, ഇതെല്ലാം സംഭവിക്കേണ്ടതുണ്ട്. രാജ്യങ്ങൾ രാജ്യങ്ങളോട് യുദ്ധം ചെയ്യും, ജനത ജനതയോട് യുദ്ധം ചെയ്യും, പലയിടത്തും ഭൂകമ്പങ്ങൾ ഉണ്ടാകും, ഭക്ഷ്യക്ഷാമവും ഉണ്ടാകും. ഇതെല്ലാം പുതിയ എന്തോ ഒന്നിന്റെ പേറ്റുനോവാണ്. നിങ്ങൾ ജാഗരൂകരായിരിക്കൂ, അവർ നിങ്ങളെ ബന്ധിച്ച് ന്യായാധിപർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അവർ നിങ്ങളെ അവരുടെ യഹൂദ പള്ളികളിലിട്ട് മർദ്ദിക്കും. നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും. എന്നെപ്പറ്റി നിങ്ങൾ അവരോട് പറയും, എന്തെന്നാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരായി. ഇതെല്ലാം സംഭവിക്കും മുമ്പ് സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും പ്രചരിപ്പിക്കപ്പെടും. നിങ്ങൾ ബന്ധിക്കപ്പെട്ട് വിധിക്കപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങൾ അപ്പോൾ പറയേണ്ടതിനെ ചൊല്ലി വ്യാകുലപ്പെടേണ്ട. ആ സമയം എന്താണ് പറയേണ്ടതെന്ന് ദൈവം നിങ്ങൾക്ക് പറഞ്ഞുതരും. കാരണം യഥാർത്ഥത്തിൽ നിങ്ങളല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് തന്നെയാണത്. സഹോദരൻ സഹോദരന് നേരെ തിരിയുകയും അവനെ കൊലയ്ക്കു കൊടുക്കുകയും ചെയ്യും. പിതാക്കന്മാർ തങ്ങളുടെ മക്കൾക്കെതിരായി തിരിയുകയും അവരെ കൊലയ്ക്കു കൊടുക്കുകയും ചെയ്യും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ പോരാടി അവരെ എങ്ങനെ വധിക്കാമെന്ന് ചിന്തിക്കും. എന്നെ പിന്തുടർന്നതിനാൽ എല്ലാവരും നിങ്ങളെ വെറുക്കും. പക്ഷേ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. വായിക്കുന്നവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ. ആ സമയം യഹൂദ്യയിൽ വസിക്കുന്നവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഒന്നിനും വേണ്ടി കാത്തുനിന്ന് സമയം കളയാതെ അവർ ഓടും. പുരപ്പുറത്ത് നിൽക്കുന്നവൻ പോലും ഇറങ്ങി വന്ന് സാമാനങ്ങൾ എടുക്കാൻ നിൽക്കാതെ ദൂരേക്ക് ഓടിപ്പോകണം. വയലിൽ വേല ചെയ്യുന്നവൻ തന്റെ മേലങ്കി എടുക്കാൻ പോലും മെനക്കെടരുത്. ആ സമയം ഗർഭിണികൾക്കും അമ്മയുടെ പാൽ കുടിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾക്കും കഷ്ടം. ഇത് തണുപ്പുകാലത്ത് സംഭവിക്കാതിരിക്കുവാനായി പ്രാർത്ഥിക്കുവിൻ. എന്തെന്നോ, ആ ദിവസങ്ങൾ പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. ദൈവം ലോകം സൃഷ്ടിച്ചതു മുതൽ ഇന്നോളം ഉണ്ടായിട്ടില്ലാത്ത വിധം ദുരിതങ്ങൾ അന്നുണ്ടാകും. ഇത്രയും മോശപ്പെട്ടത് ഇനിയും ഉണ്ടാകുകയുമില്ല. ആ ദിവസങ്ങളുടെ എണ്ണം വളരെ കുറയ്ക്കുവാൻ ദൈവം തീരുമാനിച്ചു. അല്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും അവശേഷിക്കുകയില്ല. പക്ഷേ താൻ പ്രത്യേകം തെരഞ്ഞെടുത്തവരെ വിചാരിച്ച് ആ ദിവസങ്ങൾ അവൻ ചുരുക്കും. ആ സമയം ചിലർ നിങ്ങളോട് ക്രിസ്തു ഇവിടെയുണ്ട് അല്ലെങ്കിൽ അവൻ അവിടെയുണ്ട് എന്ന് പറയും. പക്ഷേ അവരെ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും വന്ന് വലിയ കാര്യങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യും. ദൈവം തിരഞ്ഞെടുത്തവരുടെ മുമ്പിലാണവർ ഇത് കാണിക്കുക. പറ്റുമെങ്കിൽ ദൈവത്തിന്റെ ആളുകളെ വിഡ്ഢികളാക്കാനുള്ള ശ്രമമായാണ് അവരിത് ചെയ്യുക. അതിനാൽ സൂക്ഷിച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്കിതിനെപ്പറ്റിയെല്ലാം മുൻകൂട്ടി പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ദുരന്തങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശിക്കയില്ല, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തുള്ള എല്ലാത്തിനും മാറ്റം സംഭവിക്കും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും പ്രതാപത്തോടും മേഘങ്ങളിൽ വരുന്നത് കാണും. മനുഷ്യപുത്രൻ ദൂതന്മാരെ ഭൂമിക്ക് ചുറ്റുമയക്കും. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ദൂതന്മാർ അവൻ തിരഞ്ഞെടുത്തവരെ ഒരുമിച്ചു കൂട്ടും. അത്തിമരം നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു. അത്തിമരത്തിന്റെ തണ്ടുകൾ മൃദുവായി പുതിയ ഇലകൾ മുളയ്ക്കുമ്പോൾ വേനൽ വരവായെന്ന് നാം അറിയുന്നു. ഇപ്രകാരം തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ വരാനുള്ള സമയമായെന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളുക. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഇന്നത്തെ തലമുറക്കാർ ജീവിച്ചിരിക്കെ തന്നെ ഇതൊക്കെ സംഭവിക്കും. ലോകം മുഴുവനും ഭൂമിയും ആകാശവും നശിപ്പിക്കപ്പെടും. എന്നാൽ എന്റെ വചനങ്ങൾ മാത്രം നശിക്കില്ല. ആ ദിവസത്തെപ്പറ്റിയും മണിക്കൂറിനെപ്പറ്റിയും പറയുവാൻ ആർക്കും സാധ്യമല്ല. സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ ആ ദിവസം എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല. പിതാവിന് മാത്രം അതറിയാം. ശ്രദ്ധിച്ചിരിക്കുക, എപ്പോഴും തയ്യാറായിരിക്കുക. ആ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ല. വീടുപേക്ഷിച്ച് യാത്രയ്ക്ക് പോകുന്ന മനുഷ്യനെ പോലെയാണത്. അയാൾ വീട് ദാസന്മാരെ ഏൽപ്പിക്കും. ഓരോ ദാസനെയും ഓരോ പ്രത്യേക ജോലി ഏൽപ്പിക്കും. ഒരാളോട് കാവൽക്കാരനാകുവാനും കൽപ്പിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ. അതിനാൽ ജാഗ്രതയായിരിക്കുക. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെയാണ്. അതിനാൽ നിങ്ങൾ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക. വീട്ടുടമസ്ഥൻ എപ്പോഴാണ് മടങ്ങി വരികയെന്ന് നിങ്ങൾക്കറിയില്ല. അയാൾ ചിലപ്പോൾ ഉച്ചതിരിഞ്ഞു വരാം, പാതിരാത്രിയിൽ വരാം, പുലർക്കാലത്ത് തന്നെ ആവാം, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന നേരത്തും ആവാം. അയാൾ പെട്ടെന്നായിരിക്കും വരിക. നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കുക. നിങ്ങൾ ഉറങ്ങുന്നതായി അയാൾ കാണരുത്. ഞാൻ നിങ്ങളോടെന്ത് പറയുന്നുവോ ഞാൻ അതെല്ലാവരോടും പറയുന്നു. ജാഗ്രതയായിരിക്കുക.
മർക്കോസ് അധ്യായം 14. പെസഹയ്ക്കും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിനും ഇനി രണ്ട് ദിവസമേയുള്ളൂ. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും യേശുവിനെ ചതിച്ചു ബന്ധിക്കാൻ ഒരു വഴി ആലോചിക്കുകയായിരുന്നു. എന്നിട്ട് അവർക്കവനെ വധിക്കണം. അവർ പറഞ്ഞു,
പക്ഷേ പെരുന്നാൾ ദിവസങ്ങളിൽ അത് പാടില്ല, ജനങ്ങൾ രോഷാകുലരാകും, അത് കലാപമുണ്ടാക്കും.
യേശു ബേഥാന്യയിലായിരുന്നു. അവിടെ അവൻ ഷിമോൻ എന്ന കുഷ്ഠരോഗിയോടൊപ്പം അയാളുടെ വീട്ടിൽ ആഹാരം കഴിക്കുകയായിരുന്നു. അവർ അവിടെയായിരുന്നപ്പോൾ ഒരു സ്ത്രീ അവനെ സമീപിച്ചു. അവളുടെ കയ്യിൽ വളരെ വിലയേറിയ സുഗന്ധ തൈലം നിറച്ച വെൺകൽ ഭരണിയുണ്ടായിരുന്നു. ശുദ്ധമായ നാർദീനിൽ നിന്നുണ്ടാക്കിയതായിരുന്നു ആ തൈലം. അവൾ ഭരണി തുറന്ന് തൈലം യേശുവിന്റെ തലയിൽ ഒഴിച്ചു. ശിഷ്യന്മാരിൽ ചിലർ അത് കണ്ടു. അവർ നീരസത്തോടെ പരസ്പരം പറഞ്ഞു,
എന്തിനീ തൈലം അവൾ പാഴാക്കി? ഒരു വർഷത്തെ അധ്വാനത്തിന്റെ വിലയുണ്ടതിന്. അത് വിറ്റ് ആ പണം പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു.
അവർ ആ സ്ത്രീയെ ശക്തമായി വിമർശിച്ചു. യേശു പറഞ്ഞു,
അവളെ വെറുതെ വിടൂ. നിങ്ങൾ എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത്? അവൾ എനിക്കായൊരു നല്ല കാര്യമാണ് ചെയ്തത്. ദരിദ്രർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ സഹായിക്കാം. പക്ഷേ നിങ്ങൾക്ക് എന്നെ എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഈ സ്ത്രീ ആകട്ടെ എനിക്കായി അവളെക്കൊണ്ട് ചെയ്യാവുന്നതേ ചെയ്തുള്ളൂ. അവൾ എന്റെ മേൽ സുഗന്ധം പൂശി. എന്റെ ശവസംസ്കാരത്തിനുള്ള തയ്യാറെടുപ്പിനായിട്ടാണ് അവളിത് ചെയ്തത്. ഞാൻ നിങ്ങളോട് സത്യമായും പറയുന്നു, സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കപ്പെടുക വഴി ജനങ്ങൾ അവളെ ഓർക്കും. അവിടെയെല്ലാം ഈ സ്ത്രീയുടെ പ്രവൃത്തിയും പ്രസ്താവിക്കപ്പെടും.
അപ്പോൾ 12 അപ്പസ്തോലന്മാരിൽ ഒരാൾ മഹാപുരോഹിതന്മാരുമായി സംസാരിക്കാൻ പോയി. അത് ഈസ്കരിയോത്താവായ യൂദ ആയിരുന്നു. അയാൾ യേശുവിനെ അവർക്ക് ഒറ്റിക്കൊടുക്കാനാണ് പോയത്. മഹാപുരോഹിതർ ഇതിൽ അതീവ സന്തുഷ്ടരായി. അവർ യൂദയ്ക്ക് പ്രതിഫലം വാഗ്ദാനം ചെയ്തു. അതിനാൽ യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം പാർത്തിരുന്നു. അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിന്റെ 1 ദിവസമായിരുന്നു. പെസഹ കുഞ്ഞാടിനെ യഹൂദർ യാഗമർപ്പിക്കുന്ന ദിവസവുമായിരുന്നു അത്. ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ച് പറഞ്ഞു,
ഞങ്ങൾ പോയി നിനക്കായി പെസഹ ഭക്ഷണം ഒരുക്കട്ടെ. എവിടെയാണ് ഞങ്ങൾ ഒരുക്കേണ്ടത്?
യേശു തന്റെ ശിഷ്യന്മാരിൽ 2 നഗരത്തിലേക്ക് അയച്ചു. യേശു അവരോട് പറഞ്ഞു,
നഗരത്തിലേക്ക് പോകൂ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഒരാളെ കാണാം. അയാൾ നിങ്ങളെ സമീപിക്കും. അയാളെ പിന്തുടരുക. അയാൾ ഒരു വീട്ടിലേക്ക് കയറും. വീട്ടുടമയോട് നിങ്ങൾ ഇങ്ങനെ പറയണം, അവനും ശിഷ്യന്മാർക്കും പെസഹ ഭക്ഷിക്കാനുള്ള മുറി ഏതാണെന്ന് ഗുരു ചോദിക്കുന്നു. അയാൾ മുകളിലത്തെ നിലയിൽ ഒരുക്കി വച്ച വലിയ ഒരു മുറി കാട്ടിത്തരും. അവിടെ നമുക്കായി ആഹാരമൊരുക്കുക.
ശിഷ്യന്മാർ നഗരത്തിലേക്ക് പോയി. യേശു പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. ശിഷ്യന്മാർ പെസഹ തയ്യാറാക്കി. വൈകുന്നേരം അവൻ 12 ശിഷ്യന്മാരോടുമൊത്ത് ആ വീട്ടിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ യേശു പറഞ്ഞു,
സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിലൊരാൾ എന്നെ ഒറ്റിക്കൊടുക്കും, എന്നോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാൾ.
ശിഷ്യന്മാർക്ക് സങ്കടമായി. ഓരോരുത്തരും യേശുവിനോട് ചോദിച്ചു,
അത് ഞാനാണോ? തീർച്ചയായും അത് ഞാനല്ല.
യേശു പറഞ്ഞു,
നിങ്ങൾ 12 ഒരാളായിരിക്കും. എന്നോടൊപ്പം ഈ പാത്രത്തിൽ അപ്പം മുക്കുന്നവൻ, മനുഷ്യപുത്രൻ മരിക്കാൻ പോകുകയാണ്, തിരുവെഴുത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന് ദുരിതം. അവനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ ജനിക്കാതിരിക്കുന്നതായിരുന്നു നല്ലത്.
അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കവേ യേശു കുറച്ച് അപ്പമെടുത്തു. അവൻ അപ്പം തന്നതിന് ദൈവത്തോട് നന്ദി പറഞ്ഞ് അത് വീതിച്ച് ശിഷ്യന്മാർക്ക് നൽകി. യേശു പറഞ്ഞു,
ഇതാ ഈ അപ്പം ഭക്ഷിച്ചുകൊള്ളു, ഇതെന്റെ ശരീരമാണ്.
എന്നിട്ട് യേശു ഒരു പാനപാത്രം വീഞ്ഞെടുത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞ് അതും ശിഷ്യന്മാർക്ക് നൽകി. എല്ലാ ശിഷ്യന്മാരും ആ പാനപാത്രത്തിൽ നിന്ന് കുടിച്ചു. യേശു പറഞ്ഞു,
ഈ വീഞ്ഞ് എന്റെ രക്തമാണ്, അത് അനേകർക്കു വേണ്ടി ഒഴുക്കുന്നതുമാണ്. പുതിയ നിയമം ഇതോടെ തുടങ്ങുന്നു. ഇത് പുതിയ നിയമത്തിൽ അനേകർക്കു വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തം. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ദൈവരാജ്യത്തിൽ ഇത് പുതിയതായി കുടിക്കും വരെ ഞാൻ ഇനി വീഞ്ഞു കുടിക്കില്ല.
ശിഷ്യന്മാർ എല്ലാവരും ചേർന്ന് ഒരു സ്തോത്രഗീതം പാടി. അനന്തരം അവർ ഒലിവുമലയിലേക്ക് പോയി. അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ എല്ലാവർക്കും വിശ്വാസം നഷ്ടപ്പെടും. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇടയനെ ഞാൻ കൊല്ലും, ആട്ടിൻ പറ്റം ചിന്നിച്ചിതറിപ്പോകും. പക്ഷേ എന്റെ മരണശേഷം ഞാൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. എന്നിട്ട് ഞാൻ ഗലീലയിലേക്ക് പോകും. നിങ്ങൾ എത്തും മുമ്പേ ഞാൻ അവിടെ എത്തും.
പത്രോസ് പറഞ്ഞു,
മറ്റെല്ലാ ശിഷ്യന്മാർക്കും വിശ്വാസം നഷ്ടപ്പെടാം, പക്ഷെ എനിക്കൊരിക്കലും അത് നഷ്ടപ്പെടില്ല.
യേശു പറഞ്ഞു,
ഞാൻ നിന്നോട് സത്യമായി പറയാം, ഇന്ന് രാത്രി നീ എന്നെ തള്ളിപ്പറയും. കോഴി രണ്ട് തവണ കൂകും മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും.
പക്ഷേ പത്രോസ് ശക്തമായി പറഞ്ഞു,
ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയില്ല, നിന്നോടൊപ്പം മരിക്കാനും ഞാൻ തയ്യാറാണ്.
എല്ലാ ശിഷ്യന്മാരും ഇത് തന്നെ പറഞ്ഞു. യേശുവും ശിഷ്യന്മാരും ഗെത്ത്ശേമന എന്ന സ്ഥലത്തേക്ക് പോയി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു,
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഇരിക്കുക.
യേശു പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും തന്നോടൊപ്പം വരാൻ പറഞ്ഞു. അവൻ വളരെ വിഷാദിക്കാനും വിഷണ്ണനാകാനും തുടങ്ങി. അവർ മൂന്ന് പേരോടുമായി യേശു പറഞ്ഞു,
എന്റെ ആത്മാവ് വേദന കൊണ്ട് നിറയുന്നു, ദുഃഖം കൊണ്ടെന്റെ ഹൃദയം പൊട്ടുന്നു, ഇവിടെ ഉണർന്നു കാത്തിരിക്കൂ.
യേശു അവരിൽ നിന്ന് അല്പം അകലേക്ക് പോയി. അവൻ തറയിൽ വീണ് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ സമയം തന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു.
അബ്ബാ പിതാവേ, നിനക്ക് എന്തും സാധ്യമാണ്, കഷ്ടതയുടെ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുക്കണമേ, പക്ഷേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ.
അനന്തരം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. അവർ ഉറങ്ങുന്നത് അവൻ കണ്ടു. അവൻ പത്രോസിനോട് പറഞ്ഞു,
ശിമോനെ, നീ എന്താണ് ഉറങ്ങുന്നത്? നിനക്കെന്നോടൊപ്പം ഒരു മണിക്കൂർ പോലും ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ലേ? പ്രലോഭിക്കപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ശരിയായത് ചെയ്യാൻ ആത്മാവ് ആഗ്രഹിക്കുന്നു, എന്നാൽ ശരീരമാകട്ടെ ദുർബലവും.
യേശു വീണ്ടും ദൂരേക്ക് മാറി അതേ പ്രാർത്ഥന നടത്തി. അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിയെത്തി. വീണ്ടും അവർ ഉറങ്ങുന്നത് യേശു കണ്ടു. അവരുടെ കണ്ണുകൾ വളരെ ക്ഷീണിച്ചിരുന്നു. യേശുവിനോട് എന്തു പറയണമെന്ന് അവർക്കറിയില്ലായിരുന്നു. മൂന്നാം തവണ പ്രാർത്ഥിച്ച ശേഷം യേശു ശിഷ്യന്മാരുടെ അടുത്തേക്ക് മടങ്ങിവന്നു. അവൻ അവരോട് പറഞ്ഞു,
നിങ്ങൾ ഇപ്പോഴും ഉറങ്ങുകയും വിശ്രമിക്കുകയും ചെയ്യുകയാണോ? മതി, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ സമയമായി. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. ഇതാ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ എത്തിയിരിക്കുന്നു.
അവർ സംസാരിച്ചു കൊണ്ടിരിക്കവേ യൂദ അവിടെ എത്തി. പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അയാൾ. അയാളോടൊപ്പം അനേകം പേരുണ്ടായിരുന്നു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ചതാണ് അവരെ. യൂദായോടൊപ്പം വന്ന അവർ വാളും വടിയും എടുത്തിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് യൂദ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു. അവൻ പറഞ്ഞു,
ഞാൻ ചുംബിക്കുന്നവനാണ് യേശു, അവനെ ബന്ധിച്ച് ഭദ്രമായി കൊണ്ടുപോവുക.
യൂദ യേശുവിന്റെ അടുത്തെത്തി പറഞ്ഞു,
ഗുരു.
അനന്തരം യൂദ യേശുവിനെ ചുംബിച്ചു. അപ്പോൾ അവർ യേശുവിനെ പിടികൂടി ബന്ധിച്ചു. യേശുവിനെ ചുറ്റും നിന്നിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ വാൾ വലിച്ചൂരി. അവൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി കാത് അറുത്തു കളയുകയും ചെയ്തു. യേശു പറഞ്ഞു,
ഒരു കുറ്റവാളിയെ എന്ന പോലെ വാളും വടിയുമായിട്ടാണോ എന്നെ പിടിക്കാൻ വന്നത്? എന്നും ഞാൻ ഇവിടെ ദൈവാലയത്തിൽ നിങ്ങളുടെ ഇടയിൽ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എന്നെ പിടിച്ചില്ല, പക്ഷേ തിരുവെഴുത്തുകളിൽ ഉള്ളതുപോലെയൊക്കെ സംഭവിക്കട്ടെ.
അപ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഒരു യുവാവ് യേശുവിനെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അയാൾ ഒരു പുതപ്പ് മാത്രം ധരിച്ചിരുന്നു. അവർ അവനെയും പിടിച്ചു. അപ്പോൾ അവൻ പുതപ്പ് വലിച്ചെറിഞ്ഞ് നഗ്നനായി ഓടിപ്പോയി. അവർ യേശുവിനെ ബന്ധിച്ച് മഹാപുരോഹിതന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എല്ലാ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരും അവിടെ കൂടിയിരുന്നു. പത്രോസ് യേശുവിനെ പിന്തുടർന്നുവെങ്കിലും അവന്റെ അടുത്തേക്ക് വന്നില്ല. പത്രോസ് മുറ്റത്ത് തന്നെ നിന്നു. അവൻ അവിടെ കാവൽക്കാരോടൊത്തിരുന്നു. അവരുടെ കൂടെ തീയും കാഞ്ഞ് അവനിരുന്നു. മഹാപുരോഹിതരും യഹൂദസമിതി മുഴുവനും യേശുവിനെ കൊല്ലുന്നതിന് ഒരു കാരണമായി അവനെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്കൊന്നും കണ്ടെത്താനായില്ല. പലരും വന്ന് യേശുവിനെതിരെ കള്ളസാക്ഷി പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. അപ്പോൾ ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇങ്ങനെ കള്ളസാക്ഷ്യം കൊണ്ടുവന്നു:
മനുഷ്യരുണ്ടാക്കിയ ഈ ദൈവാലയം ഞാൻ തകർക്കുമെന്ന് ഇയാൾ പറയുന്ന ഞങ്ങൾ കേട്ടു. മൂന്ന് നാൾ കഴിഞ്ഞ് മനുഷ്യന്റെ കൈപ്പണിയല്ലാത്ത ഒരു ദൈവാലയം ഞാൻ പണിയുമെന്നും.
പക്ഷേ അവർ പറഞ്ഞ ഇക്കാര്യങ്ങളും പരസ്പര വിരുദ്ധങ്ങളായിരുന്നു. അപ്പോൾ മഹാപുരോഹിതൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു:
ഇവർ നിനക്കെതിരെ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ നിനക്കൊന്നുമില്ലേ? ഇവർ സത്യമാണോ പറയുന്നത്?
പക്ഷേ യേശു ഒന്നും മറുപടി പറഞ്ഞില്ല. മഹാപുരോഹിതൻ യേശുവിനോട് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചു:
നീയാണോ ക്രിസ്തു, വാഴ്ത്തപ്പെട്ട ദൈവത്തിന്റെ പുത്രൻ?
യേശു മറുപടി പറഞ്ഞു:
അതെ, ഞാനാണ് ദൈവപുത്രൻ. ഭാവിയിൽ മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുവശത്തിരിക്കുന്നത് നിങ്ങൾ കാണും. സ്വർഗമേഘങ്ങളിൽ മനുഷ്യപുത്രൻ വരുന്നതും നിങ്ങൾ കാണും.
ഇതു കേട്ട് മഹാപുരോഹിതൻ കോപാകുലനായി. അയാൾ തന്റെ വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് പറഞ്ഞു:
ഇനി ഞങ്ങൾക്ക് മറ്റു സാക്ഷികളെ വേണ്ട. അവൻ ദൈവവിരുദ്ധമായി പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
യേശു കുറ്റക്കാരനാണെന്ന് എല്ലാവരും പറഞ്ഞു. അവൻ വധിക്കപ്പെടണമെന്ന് അവർ പറഞ്ഞു. അവരിൽ ചിലർ അവന്റെ മേൽ തുപ്പി. അവർ അവന്റെ മുഖം മൂടി അവനെ ഇടിച്ചു. അവർ ആവശ്യപ്പെട്ടു:
നീ പ്രവാചകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുക.
കാവൽക്കാർ യേശുവിനെ ദൂരേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. ആ സമയം പത്രോസ് മുറ്റത്ത് തന്നെയായിരുന്നു. മഹാപുരോഹിതന്റെ ഒരു ദാസി പത്രോസിനെ സമീപിച്ചു. അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. അവൾ പറഞ്ഞു:
നീയും നസ്രത്തിലെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ.
പക്ഷേ താൻ ഒരിക്കലും യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നില്ലെന്ന് പത്രോസ് പറഞ്ഞു. അവൻ പറഞ്ഞു:
നീ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.
പത്രോസ് മുറ്റത്തിന്റെ പടിവാതിക്കലേക്ക് പോയി. അവിടെയും ദാസി പത്രോസിനെ കണ്ടു. അവൾ അവിടെ നിന്നവരോട് പറഞ്ഞു:
ഇയാൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാളാണ്.
അപ്പോഴും പത്രോസ് അത് വീണ്ടും നിഷേധിച്ചു. അല്പം കഴിഞ്ഞ് ചിലർ പത്രോസിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവർ പറഞ്ഞു:
ഞങ്ങൾക്കറിയാം നീ യേശുവിന്റെ അനുയായികളിൽ ഒരാളാണെന്ന്. നീ ഒരു ഗലീലക്കാരനാണല്ലോ.
അപ്പോൾ പത്രോസ് ശപിക്കാൻ തുടങ്ങി. അവൻ ശക്തിയായി പറഞ്ഞു:
ദൈവം സാക്ഷിയായി ഞാൻ ആണയിടുന്നു, നിങ്ങൾ പറയുന്നയാളെ എനിക്കറിയില്ല.
പത്രോസ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോഴി രണ്ടാമതും കൂകി. അപ്പോൾ യേശുവിന്റെ വാക്കുകൾ അവൻ ഓർത്തു. കോഴി രണ്ടു പ്രാവശ്യം കൂകും മുമ്പ് മൂന്ന് പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും. പത്രോസിന് സങ്കടമായി. അവൻ കരയാൻ തുടങ്ങി. മർക്കോസ് അധ്യായം 15. പുലർച്ചെ തന്നെ മഹാപുരോഹിതരും ജനത്തിന്റെ മൂപ്പന്മാരും ശാസ്ത്രിമാരും യഹൂദസമിതി മുഴുവനും യേശുവിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു. അവർ അവനെ ബന്ധിച്ച് പീലാത്തോസിന്റെ മുമ്പിൽ കൊണ്ടുചെന്നു. അവർ യേശുവിനെ പീലാത്തോസിനെ ഏൽപ്പിച്ചു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു:
നീ യഹൂദരുടെ രാജാവാണോ?
യേശു പറഞ്ഞു:
അതെ, അത് ശരിയാണ്.
മഹാപുരോഹിതന്മാർ യേശുവിന്റെ മേൽ പല ആരോപണങ്ങളും ഉന്നയിച്ചു. പീലാത്തോസ് യേശുവിനോട് മറ്റൊരു കാര്യം കൂടി ചോദിച്ചു:
ഇവർ നിനക്കെതിരായി പല കുറ്റങ്ങളും ആരോപിക്കുന്നു, എന്നിട്ടും നിന്റെ രക്ഷയ്ക്കായി നീ എന്താണ് മറുപടിയൊന്നും പറയാത്തത്?
പക്ഷേ യേശു അപ്പോഴും ഒന്നും പറയാത്തത് കണ്ട് പീലാത്തോസ് അത്ഭുതപ്പെട്ടു. എല്ലാ പെസഹ നാളിലും പീലാത്തോസ് ഒരാളെ വീതം തടവിൽ നിന്നും വിട്ടിരുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആരെയും അയാൾക്ക് വിടാമായിരുന്നു. ആ സമയം തടവറയിൽ ബറബ്ബാസ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അയാൾ കലാപകാരികളുടെ കൂടെ തടവിലായിരുന്നു. കലാപങ്ങളിലെ കൊലയാളിയായിരുന്നു അവൻ. അത്തവണയും ജനങ്ങൾ പീലാത്തോസിനോട് പതിവ് പോലെ ഒരാളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. പീലാത്തോസ് അവരോട് ചോദിച്ചു:
യഹൂദ രാജാവിനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരണമോ?
മഹാപുരോഹിതർ അസൂയ കൊണ്ടാണ് യേശുവിനെ തന്നെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. പക്ഷേ യേശുവിനെ അല്ലാതെ ബറബ്ബാസിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുവാൻ മഹാപുരോഹിതർ ജനങ്ങളെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു,
എങ്കിൽ നിങ്ങൾ യഹൂദരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ എന്തു ചെയ്യണം?
ജനങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞു,
അവനെ ക്രൂശിക്കുക.
പീലാത്തോസ് ചോദിച്ചു,
എന്തിനാണ്? അവൻ എന്തു തെറ്റു ചെയ്തു?
പക്ഷേ ജനങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു,
അവനെ ക്രൂശിക്കുക.
ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ പീലാത്തോസ് ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു. യേശുവിനെ ചാട്ടുവാറുകൊണ്ട് അടിക്കാനും അയാൾ പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. അനന്തരം യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് അവനെ പട്ടാളക്കാരെ ഏൽപ്പിച്ചു. പട്ടാളക്കാർ മുഴുവനും യേശുവിനെ നാടുവാഴിയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവർ മറ്റു പട്ടാളക്കാരെയും വിളിച്ചു. അവർ അവനെ ഒരു ചുമന്ന മേലങ്കി ധരിപ്പിച്ചു, ഒരു മുൾക്കിരീടമുണ്ടാക്കി അത് യേശുവിന്റെ തലയിൽ അണിയിച്ചു. അനന്തരം അവർ യേശുവിനെ യഹൂദരുടെ രാജാവേ എന്ന് വിളിച്ചു. പട്ടാളക്കാർ അവന്റെ തലയിൽ ഒരു വടി കൊണ്ടടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. അവർ അവന്റെ മുമ്പിൽ മുട്ടുകുത്തി വന്നിച്ച് അവനെ പരിഹസിച്ചു. അതിനുശേഷം ചുവന്ന മേലങ്കി ഊരി അവന്റെ തന്നെ വസ്ത്രങ്ങൾ അവർ അവനെ ധരിപ്പിച്ചു. പിന്നെ അവർ അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. കുറേനക്കാരൻ ഷിമോൻ ആ വഴി കടന്നു പോകുകയായിരുന്നു. അയാൾ അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും പിതാവായിരുന്നു. അയാൾ നാട്ടിൻ പുറത്തുനിന്നും നഗരത്തിലേക്ക് വരികയായിരുന്നു. യേശുവിന്റെ കുരിശു ചുമക്കുവാൻ പട്ടാളക്കാർ അയാളെ നിർബന്ധിച്ചു. അവർ യേശുവിനെ ഗൊൽഗോഥായിലേക്ക് കൊണ്ടുപോയി. തലയോട്ടിയുടെ സ്ഥലം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഗൊൽഗോഥായിൽ പട്ടാളക്കാർ യേശുവിനെ വീഞ്ഞു കുടിപ്പിക്കുവാൻ ശ്രമിച്ചു. അതിൽ മീറ കലർത്തിയിരുന്നു. പക്ഷേ അത് കുടിക്കാൻ യേശു വിസമ്മതിച്ചു. പട്ടാളക്കാർ യേശുവിനെ കുരിശിൽ ചേർത്ത് വെച്ച് ആണിയടിച്ചു. അവർ അവന്റെ വസ്ത്രം കീറിയെടുത്ത് അവരുടെ ഇടയിൽ വീതിച്ചു. ഓരോരുത്തർക്കും ഏത് വസ്ത്രഭാഗം കിട്ടണമെന്ന് അവർ നറുക്കിട്ടു. യേശുവിനെ അവർ കുരിശിൽ തറച്ചപ്പോൾ കാലത്ത് 9 മണിയായിരുന്നു. യേശുവിനെതിരെയുള്ള കുറ്റം ഒരു മുദ്രപത്രത്തിൽ യഹൂദരുടെ രാജാവ് എന്നും രേഖപ്പെടുത്തിയിരുന്നു. അവർ യേശുവിനോടൊപ്പം 2 കള്ളന്മാരെയും ക്രൂശിച്ചിരുന്നു, ഒരുവനെ അവന്റെ ഇടത്തുവശത്തും മറ്റവനെ അവന്റെ വലതുവശത്തും. ആ വഴി കടന്നുപോയവരെല്ലാം യേശുവിനെ ദുഷിച്ചു പറഞ്ഞു. അവർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു,
നീ ദൈവാലയം പൊളിക്കുമെന്നും 3 ദിവസം കൊണ്ട് നീ അത് പണിയുമെന്നും പറഞ്ഞു. എങ്കിൽ നീ തന്നെ നിന്നെ രക്ഷിക്കൂ, കുരിശിൽ നിന്ന് ഇറങ്ങി വരൂ.
മഹാപുരോഹിതരും ശാസ്ത്രിമാരും അവിടെ ഉണ്ടായിരുന്നു. ജനങ്ങൾ ചെയ്തതുപോലെ തന്നെ അവരും യേശുവിനെ പരിഹസിച്ചു. അവർ അന്യോന്യം പറഞ്ഞു,
അവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, എന്നാൽ സ്വയം രക്ഷിക്കാൻ അവന് കഴിയുന്നില്ല. അവൻ യഹൂദ രാജാവായ യഥാർത്ഥ ക്രിസ്തു ആണെങ്കിൽ അവൻ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, അത് കണ്ടാൽ നമുക്കവനിൽ വിശ്വസിക്കാം.
അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. ഉച്ചയ്ക്ക് രാജ്യമാകെ ഇരുണ്ടു. 3 മണിവരെ ഇരുട്ട് തുടർന്നു. 3 മണിക്ക് യേശു ഉറക്കെ നിലവിളിച്ചു,
എലോഹീ, എലോഹീ, ലമാ സബക്താനി.
ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്താണ് എന്നെ കൈവിട്ടത്? അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ ഇത് കേട്ടു. അവർ പറഞ്ഞു,
നോക്കൂ, അവൻ ഏലിയാവെ വിളിക്കുകയാണ്.
ഒരാൾ ഓടിച്ചെന്ന് ഒരു നീർപ്പഞ്ഞി കൊണ്ടുവന്നു. അയാൾ അത് വിനാഗിരിയിൽ മുക്കി ഒരു കമ്പിൽ കെട്ടി. അയാൾ ആ കമ്പ് ഉയർത്തി യേശുവിനെ കുടിക്കാൻ നീർപ്പഞ്ഞി കൊടുത്തു. അയാൾ പറഞ്ഞു,
അവനെ കുരിശിൽ നിന്നും ഇറക്കാൻ ഏലിയാവ് വരുമോ എന്ന് നമുക്ക് കാണാം.
അപ്പോൾ യേശു ഉച്ചത്തിൽ കരയുകയും അന്ത്യശ്വാസം വിടുകയും ചെയ്തു. യേശു മരിക്കുമ്പോൾ ദൈവാലയത്തിലെ തിരശീല 2 മുറിഞ്ഞു. മുകളിൽ നിന്ന് താഴെ വരെ അത് കീറി. യേശു എങ്ങനെ മരിച്ചു എന്നത് അവന് മുമ്പിൽ നിന്നിരുന്ന ശതാധിപൻ കണ്ടു. അയാൾ പറഞ്ഞു,
ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു.
ഏതാനും സ്ത്രീകൾ അകലെ നിന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതിൽ മഗ്ദല മറിയയും ശലോമയും ചെറിയ യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും ഉണ്ടായിരുന്നു. ഇവർ യേശു ഗലീലയിലായിരുന്നപ്പോൾ അവനെ അനുഗമിച്ചിരുന്നു. മറ്റനേകം സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. അവർ യേശുവിനോടൊപ്പം യെരുശലേമിലേക്ക് വന്നവരായിരുന്നു. അത് ഒരുക്ക ദിവസമായിരുന്നു, അതായത് ശബത്തിന്റെ തലേന്ന്. അന്തരീക്ഷം ഇരുട്ടി. അരിമത്തിയക്കാരനായ യോസെഫ് എന്നൊരാൾ പീലാത്തോസിനെ സമീപിച്ച് യേശുവിന്റെ ശരീരം ആവശ്യപ്പെടാൻ ധൈര്യം കാട്ടി. യോസെഫ് യഹൂദ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു. ദൈവരാജ്യം പ്രതീക്ഷിച്ച് കഴിഞ്ഞവനുമായിരുന്നു അയാൾ. യേശു മരിച്ച വാർത്ത പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തി. യേശുവിന് കാവൽ നിന്ന ശതാധിപനെ പീലാത്തോസ് വിളിച്ചു. യേശു മരിച്ചു കഴിഞ്ഞോ എന്ന് അയാളോട് ചോദിച്ചു. യേശു മരിച്ചെന്ന് അയാൾ പറഞ്ഞു. യേശുവിന്റെ ശരീരം പീലാത്തോസ് യോസെഫിന് വിട്ടുകൊടുത്തു. യോസെഫ് കുറച്ചു നേരിയ തുണി കൊണ്ടുവന്ന് യേശുവിന്റെ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി നേരിയ തുണിയിൽ പൊതിഞ്ഞു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അയാൾ യേശുവിന്റെ ശരീരം വെച്ചു. ഒരു വലിയ കല്ലുകൊണ്ട് കല്ലറയുടെ വാതിലും അടച്ചു. മഗ്ദല മറിയയും യോസെയുടെ മാതാവായ മറിയയും അവന്റെ ശരീരം വെച്ച സ്ഥലം കണ്ടു. മർക്കോസ് അധ്യായം 16. ശബത്തു ദിനത്തിന്റെ പിറ്റേന്ന് മഗ്ദല മറിയയും ശലോമയും യാക്കോബിന്റെ അമ്മയായ മറിയയും യേശുവിനെ പൂശുന്നതിനായി സുഗന്ധ തൈലങ്ങൾ വാങ്ങി. ആഴ്ചയിലെ ആദ്യ ദിവസം അതിരാവിലെ അവർ കല്ലറയിങ്കലേക്ക് ചെന്നു. സൂര്യോദയം ആരംഭിച്ചതേയുള്ളൂ. ആ സ്ത്രീകൾ പരസ്പരം പറഞ്ഞു,
കല്ലറയുടെ വാതിലടയ്ക്കുന്ന ഒരു കല്ലുണ്ട്, നമുക്ക് വേണ്ടി ആരത് മാറ്റും.
അപ്പോൾ അവർ നോക്കിയപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. വളരെ വലിയതായിരുന്നിട്ടും ആ കല്ല് വളരെ ദൂരേക്ക് മാറ്റിയിരിക്കുന്നതായി കണ്ടു. അവർ കല്ലറയിലേക്ക് നടന്നു. വെളുത്ത അങ്കി ധരിച്ചൊരു ചെറുപ്പക്കാരനെ അവർ കണ്ടു. അവൻ കല്ലറയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയായിരുന്നു. സ്ത്രീകൾ ഭയന്നു. പക്ഷേ അയാൾ പറഞ്ഞു,
ഭയപ്പെടേണ്ട, നിങ്ങൾ ക്രൂശിക്കപ്പെട്ട നസ്രേത്തുകാരനായ യേശുവിനെ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല. നോക്കൂ, അവൻ മരിച്ചപ്പോൾ ഇവിടെയാണ് അവനെ അടക്കിയത്. നിങ്ങൾ ചെന്ന് അവന്റെ ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും ഇങ്ങനെ പറയുക, യേശു ഗലീലയിലേക്ക് പോകുന്നു, നിങ്ങളെക്കാൾ മുമ്പേ അവൻ അവിടെ എത്തും. അവൻ നിങ്ങളോട് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്കവിടെ അവനെ കാണാം.
ആ സ്ത്രീകൾ വളരെ ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ചെയ്തു. അവർ കല്ലറയിൽ നിന്നും ഓടിപ്പോയി. ഭയചകിതരായതിനാൽ അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. ആഴ്ചയിലെ ആദ്യ ദിവസം പുലർച്ചയ്ക്ക് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ആദ്യം മഗ്ദല മറിയയ്ക്ക് പ്രത്യക്ഷനായി. ഒരിക്കൽ അവൻ 7 അശുദ്ധാത്മാക്കളെ അവളിൽ നിന്നും ഒഴിപ്പിച്ചതാണ്. അവൾ വിവരം യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുത്തെത്തിച്ചു. അവർ വളരെ ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ യേശു ജീവിച്ചിരിപ്പുണ്ടെന്ന് മറിയ അവരോട് പറഞ്ഞു. താൻ അവനെ കണ്ടെന്നും അവൾ പറഞ്ഞു. പക്ഷേ ശിഷ്യന്മാർ അവളെ വിശ്വസിച്ചില്ല. പിന്നീട് 2 ശിഷ്യന്മാർ വെളിമ്പ്രദേശത്തിലൂടെ നടക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൻ കൊല്ലപ്പെടും മുമ്പുണ്ടായിരുന്ന രൂപത്തിലായിരുന്നില്ല പ്രത്യക്ഷപ്പെട്ടത്. ആ ശിഷ്യന്മാർ മടങ്ങിച്ചെന്ന് സംഭവിച്ചത് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു. ഈ 2 പേരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. പിന്നീട് 11 ശിഷ്യന്മാരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ വിശ്വാസക്കുറവിന് യേശു അവരെ ശാസിച്ചു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവനെ കണ്ടവരെ വിശ്വസിക്കാത്തതിനും അവരുടെ ഹൃദയ കാഠിന്യത്തിനുമാണ് അവൻ ശാസിച്ചത്. യേശു അവരോട് പറഞ്ഞു,
ലോകത്തിലെമ്പാടും പോകൂ, എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കൂ. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവർക്ക് ഈ കഴിവുകൾ അടയാളമായി ഉണ്ടാകും. ഭൂതങ്ങളെ അവർ എന്റെ നാമത്തിൽ ഒഴിപ്പിക്കും. അവർ ഒരിക്കലും പഠിക്കാത്ത ഭാഷകൾ സംസാരിക്കും. അവർ പാമ്പുകളെ കയ്യിലെടുക്കും. വിഷം കുടിച്ചാലും അവർക്കൊരു ദൂഷ്യവും വരികയില്ല. അവർ രോഗികളുടെ മേൽ സ്പർശിച്ചാൽ രോഗികൾ സുഖപ്പെടും.
ശിഷ്യന്മാരോട് കർത്താവായ യേശു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ യേശു ദൈവത്തിന്റെ വലത്തുവശത്തിരിക്കുന്നു. ശിഷ്യന്മാർ എല്ലായിടങ്ങളിലും സഞ്ചരിച്ച് സുവിശേഷം ജനങ്ങളിലെത്തിച്ചു. കർത്താവ് അവരെ സഹായിച്ചു. സുവിശേഷം സത്യമാണെന്ന് കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി വീര്യപ്രവർത്തികൾ കാട്ടാനുള്ള കഴിവ് അവൻ ശിഷ്യന്മാർക്ക് നൽകി.